بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. واعتصموا بحبل الله جميعا ولا تفرقوا. قليل منك يكفيني ولكن قليلك لا يقال له قليل.
സുഹൃത്തുക്കളെ, ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ കീഴിൽ രണ്ട് ദിവസത്തെ ഖുർആൻ പ്രഭാഷണ പരമ്പരയുടെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. നോട്ടീസിൽ പറഞ്ഞതനുസരിച്ച് ഞാൻ നിങ്ങളോട് അഭിമുഖീകരിക്കേണ്ട വിഷയം തറാവീഹും തഹജ്ജുദും എന്ന വിഷയമാണ്. അതുപോലെ തന്നെ നോട്ടീസിൽ പേരുകൊടുത്ത നാസിർ മൗലവി എന്നൊരാള് ഖുർആനിന്റെ ഇസ്ലാമിന്റെ പ്രമാണം എന്ത് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കും എന്നും നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് സ്ഥലത്തെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ രണ്ട് വിഷയവും, ഒന്ന് തറാവീഹും തഹജ്ജുദും, മറ്റൊന്ന് ഇസ്ലാമിന്റെ പ്രമാണം എന്ത് എന്നത് വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ സംക്ഷിപ്തമായി നിങ്ങളെ ധരിപ്പിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പായി എന്താണ് പറയുന്നത് എന്ന കാര്യം വളരെ ശ്രദ്ധാപൂർവം ശ്രവിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കുക. ശേഷം നിങ്ങളുടെ മനസ്സ് ഹൃദയം അംഗീകരിക്കുന്നുവെങ്കിൽ അത് ഉൾക്കൊള്ളുക, ഇല്ലെങ്കിൽ തള്ളുക. ലാ ഇക്രാഹ ഫിദ്ദീനി ഫത്തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമത, അസത്യത്തിൽ നിന്ന് സത്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ദീൻ കാര്യത്തിൽ ബലാത്കാരമില്ല തന്നെ. അപ്പൊ നിർബന്ധത്തിന്റെ വിഷയം ഈ വിഷയത്തിലില്ല. പിന്നെയുള്ളത് സശ്രദ്ധം വീക്ഷിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി തനിക്കുള്ളതായ മനസ്സ് എന്ത് പറയുന്നു അതനുസരിച്ച് ജീവിക്കുക, ഇതാണ്. അപ്പോ നോട്ടീസിൽ പറഞ്ഞതനുസരിച്ച് തറാവീഹും തഹജ്ജുദും എന്ന വിഷയം ഞാൻ ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കാം. തറാവീഹ് എന്നൊരു പേര് വിശുദ്ധ ഖുർആനിലില്ല. പിന്നെ വിത്തിറ് എന്ന പേരും അതുപോലെ തന്നെയാണ്. പിന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് തഹജ്ജുദ് എന്നൊരു പേരുണ്ട്. പിന്നെ ഖിയാം, ഖിയാമുല്ലൈൽ എന്ന ഒരു സൂചനയും വിശുദ്ധ ഖുർആനിലുണ്ട്. ഈ രണ്ടേ രണ്ട് പേരാണ് ആ വിഷയത്തിൽ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ തറാവീഹ് വിത്തിർ എന്ന പേര് തന്നെ വിശുദ്ധ ഖുർആനിന് പരിചയമില്ലാത്ത രണ്ട് പേരാണ്. അതിരിക്കട്ടെ. തറാവീഹ് വിത്തിർ തഹജ്ജുദ് എന്നൊക്കെ ഖിയാമുല്ലൈൽ എന്നൊക്കെ പറയുന്നത് ഒന്നാണ്, ഒരേ നമസ്കാരമാണ് എന്ന് ഇവിടെ മറ്റുള്ള ഞങ്ങളല്ലാത്ത വിഭാഗങ്ങളും സമ്മതിക്കുന്നു. പേരില് അങ്ങനെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അതൊക്കെ ഒന്നാണ്. തറാവീഹ് എന്ന് പറഞ്ഞാൽ കുറച്ച് വിശ്രമിച്ചിട്ട് വീണ്ടും നമസ്കാരം തുടങ്ങുന്നതുകൊണ്ട് തറാവീഹ് എന്നും, എണ്ണത്തിൽ അവസാനം ഒറ്റയാക്കുന്നതുകൊണ്ട് വിത്തിർ എന്നും, അതിനാദ്യം നമസ്കരിക്കുന്നതുകൊണ്ട് ഖിയാമുല്ലൈൽ എന്നും, ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് നമസ്കരിക്കുന്നതുകൊണ്ട് തഹജ്ജുദ് എന്നും ഒക്കെ പറയാം. അതിനൊക്കെ പേര് ഒന്നു തന്നെയാണെന്ന് പറയാം. എന്നാൽ ഈ തറാവീഹ് പറയുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഉമർ ഖത്താബിന്റെ കാലത്ത് ഖലീഫ രണ്ടാമനായ ഖത്താബിന്റെ മകൻ ഉമർ ഒരിക്കൽ പള്ളിയിൽ കയറി ചെന്നപ്പോ ഒറ്റക്കൊറ്റായിട്ട് ആ മൂലയിൽ നിന്ന് ഈ മൂലയിൽ നിന്ന് അവിടെയും ഇവിടെ നിന്ന് ആള് നമസ്കരിക്കുന്നത് കണ്ടു. ഇത് കണ്ടപ്പോ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ ഒരു ഇമാമിന്റെ കീഴിൽ നിന്ന് നമസ്കരിക്കുന്നതാണ് നന്നായിരിക്കുക, ഇങ്ങനെ ഒറ്റ ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ തിർക്കത്താണോ, തിർക്കത്താണല്ലോ, ഒരു യോജിപ്പില്ലാത്ത ഒരവസ്ഥ അതിലുണ്ട് എന്ന് പറഞ്ഞു പോയി. അങ്ങനെ ഉബൈ ഇബ്നു കഅബിന്റെ കീഴിൽ അവർ ഒരുമിച്ച് കൂടി നമസ്കാരം നിർവഹിച്ചു എന്നാണ്. അവിടുന്ന് ഒരാഴ്ചയോ പത്ത് ദിവസമോ മറ്റോ കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വന്നപ്പോ ഒരേ ഇമാമിന്റെ കീഴിൽ നിന്ന് ആളുകൾ നമസ്കരിക്കുന്നത് കണ്ടപ്പോ നിയമത്തിൽ വിധേയത്വം ആദാന്ന് പറഞ്ഞു. ഈ നല്ലൊരു വിധേയത്താണ് എന്ന് ഉമർ ഖത്താബ് പറഞ്ഞു. അപ്പോ ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് നടത്തിയില്ല എന്ന കാര്യം അവരംഗീകരിക്കുന്നു. ആരംഗീകരിക്കുന്നു? ഇവിടെ നിലവിലുള്ള എല്ലാ വിഭാഗം ആളുകളും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തും തൗഹീദ് പ്രസ്ഥാനക്കാർ അലൂത്തുൽ മുജാഹിദീനും ഇസ്ലാമിന്റെ വലിയ വിപ്ലവീര്യമുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാരും പിന്നെ തബ്ലീഗ് ജമാഅത്തുകാരും തരീഖത്ത് ജമാഅത്തുകാരും എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് തറാവീഹ് നടപ്പിലുണ്ടായിരുന്നില്ല എന്ന്. പിന്നെ നബിയുടെ കാലത്തോ നമുക്ക് പറയാം, നബിയുടെ കാലത്ത് എന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്തില്ലാത്ത ഒരു തറാവീഹ് ഉമർ ഖത്താബ് നടപ്പിലാക്കി, അത് നല്ലൊരു വിജയത്താണ് അദ്ദേഹം പറഞ്ഞു എന്നതിന്റെ പേരിലാണ് ഇപ്പൊ തറാവീഹ് സംഘടിതമായി നമസ്കരിക്കുന്നത്. അതൊരു കാര്യം ശരിയാ. എന്നാൽ ഒരു മറുചോദ്യം അങ്ങോട്ടുണ്ട്, സുന്നികളോടല്ല പിന്നെയോ നദ്വത്തുകാരോട് മുജാഹിദുകാരും. അതെന്താണെന്നറിയോ, ഇവിടെ പറയുന്ന ഒരു ഹദീസുണ്ട്. എന്താണത്? അസ്ഹാബി കന്നജൂമി ബി അയ്യിഹിം ഇഖ്തദൈതും ഇഖ്തദൈതും എന്ന്. എന്റെ സഖാക്കൾ, സഖാക്കൾ എന്ന് പറഞ്ഞാൽ എന്റെ സഹാബികള് നക്ഷത്രങ്ങളെ പോലെയാണ്. അവരെ നിങ്ങൾ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം പ്രാപിച്ചു എന്ന മറ്റൊരു ഹദീസ് പറയാറുള്ളത്, അലൈക്കും ബി സുന്നത്തി വസുന്നത്തി ഖുലഫാഉർ റാശിദീൻ, നിങ്ങൾ സ്വീകരിക്കണം എന്റെ സുന്നത്തും ഖുലഫാഉർ റാശിദീൻ സുന്നത്തും. അത് നിങ്ങൾ അണപ്പല്ലുകൊണ്ട് വളരെ ശക്തമായി തന്നെ കടിച്ചു പിടിക്കണം, എന്നാൽ നിങ്ങൾ വൈവേക്കില്ല. അപ്പൊ സഖാക്കളെ സുന്നത്ത് ആര് പിൻപറ്റിയോ അവർക്ക് സന്മാർഗമുണ്ടായി എന്ന അതീതിൽ നിന്ന് ഉത്തിരിഞ്ഞു കിട്ടുന്ന ഒരു അർത്ഥം. അപ്പോ ഒന്നാമത്തെ സഹാബിയായ അബൂബക്കർ സിദ്ദീഖിനെ പിൻപറ്റിയാൽ നമസ്കാരം തറാവി നമസ്കരിക്കേണ്ടതില്ല. ഈ സംഘടിതമായ നമസ്കാരം ഒന്നാം ഖലീഫ സിദ്ദീഖുൽ അക്ബറെ പിൻപറ്റിയിട്ട് ആരെങ്കിലും നമസ്കരിക്കാതിരിക്കുകയാണെങ്കിലും സന്മാർഗം പ്രാപിച്ചു എന്നാണ് ഇത് പറയുന്നത്. അതിനല്ലേ, അപ്പൊ ഒന്നാം ഖലീഫ ഇനി വേറെ അജീത് കേട്ടോളൂ. അതെന്താ, ഈ കണ്ടു നിരക്കും അബൂബക്കർ സിദ്ദീഖിന്റെ നൂറ്റാണ്ടാണ് അല്ലെങ്കിൽ കാലമാണ് ഏറ്റവും മഹത്തമായ മഹത്വമുള്ള കാലം എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അതെന്താ, ഖൈറുൽ ഖുറൂനി ഖറിനീ ഹുമ്മല്ലദീന യലൂനഹും ഹുമ്മല്ലദീന യലൂനഹും. കണ്ട, നൂറ്റാണ്ടുകൾ വെച്ച് ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ് എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞുനാ. അപ്പൊ അല്ലാഹു റസൂലിന്റെ നൂറ്റാണ്ടാണ് ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് അല്ലേ? സമ്മതിക്കണ്ടേ? സമ്മതിക്കണം. എന്നാൽ പിന്നെ നബിക്ക് ശേഷമുള്ള നൂറ്റാണ്ടിന് മഹത്തരമായ മഹത്വമുള്ള പുണ്യമുള്ള ശ്രേഷ്ഠമുള്ള ആ കാല നൂറ്റാണ്ട് ആരായിരിക്കണം, ഏതായിരിക്കണം? അത് സിദ്ദീഖിന്റെ കാലമായിരിക്കണ്ടേ? അപ്പൊ അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് തറാവി സംഘടിതമായി നമസ്കരിച്ചില്ലെങ്കിൽ ഹൈറുൽ ഖുറൂനി ഖറിനീദും മല്ലദീന യലൂനഹും ഗുമ്മല്ലദീന യലൂനഹും എന്ന് പറയുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തറാവി ഉപേക്ഷിച്ചാൽ ഉത്തമ നൂറ്റാണ്ടാണ് നിങ്ങൾ പിൻപറ്റിയത്, അതാണ് ഏറ്റവും നല്ല കാലം. അതല്ല ഇനി ഉമർ ഖത്താബിന്റെ കാലത്ത് പിൻപറ്റിയാണെങ്കിൽ, അങ്ങനെയെല്ലാം നിങ്ങൾ സാഖാക്കളെ പിൻപറ്റിയാണെങ്കിൽ അവരോട് ചോദ്യം കൂടിയുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലത്താണ് ജുമാഅത്തിലെ രണ്ടാം പാതി നടപ്പാക്കി നിങ്ങൾ പറയുന്നു. ആവട്ടെ, എന്നാൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ സഹാബിയല്ലേ, അല്ല ഖലീഫയല്ലേ? മൂന്നാമത്തെ ഖലീഫ അതും കൂടി എടുക്കുന്നില്ല. അതെന്തേ ഉപേക്ഷിച്ചത്? അതൊരു ചോദ്യമല്ലേ? മറ്റൊരു ചോദ്യം, ഒരു ചോദ്യം നിങ്ങൾ ചിന്തിക്കൂ, അതെന്താണെന്നറിയോ? നബിയുടെ കാലത്തും അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്തും ഉമർ ഖത്താബിന്റെ രണ്ടു കൊല്ലം ആദ്യ കാലത്ത് രണ്ടു കൊല്ലത്തിലും മൂന്ന് തലാഖ് ചൊല്ലിയാലും ഒറ്റ തലാഖായിട്ട് അംഗീകരിക്കാറുണ്ടായിരുന്നുള്ളൂ എന്ന ഞാൻ ഇന്നെ മൂന്ന് തലാഖും ചൊല്ലി എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു തലാഖായിട്ടാണ് നബിയുടെ കാലത്ത് അംഗീകരിക്കാറ്. അത് അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്തും അങ്ങനെ തന്നെ. പിന്നെയാ ഉമർ ഖത്താബിന്റെ കാലത്താണ് അത് മൂന്നും ഒറ്റ ഇരിപ്പിൽ പറഞ്ഞാൽ മൂന്നായിട്ട് അംഗീകരിക്കുന്ന നിയമം. അതൊന്നും എടുക്കുന്നില്ല. അവ രണ്ട് ഉസ്മാൻ ഉസ്മാന്റെ കാലത്തുണ്ടായിരുന്ന രണ്ടാം പാൻ നിങ്ങൾ എടുക്കുന്നില്ല, തലാഖ് നിങ്ങൾ എടുക്കുന്നില്ല. അപ്പൊ അസയാദി കന്യജൂമിതി ഹൈജിയും ഇത്തരയിത്തും ഇത്തരയിത്തും അറിയാതെ പോയി. അലൈക്കും ബി സുന്നതി വ സുന്നതി ഖുലഫായി റാഷിദി എന്ന് പറയവിടെ ഖൈറുൽ ഖുറൂന് ഖരിനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും അതെവിടെ? അപ്പൊ അത് അവിടെ നിന്നും കാണൂല. അതിന്റെ സംഗതി സത്യതല്ലേ? അവ അങ്ങനെയാണ്. എന്നാൽ പിന്നെ അപ്പൊ പറയാന്നിരിക്കും ഞാൻ ഉണ്ടെന്ന നബി കരുതിയിരുന്നു നബിയുടെ കാലത്ത്. ആ അവിടെ നമുക്ക് വിഷയം അവിടെ തന്നെയാണ്. എന്താണ് വിഷയം? ഇപ്പോ ഈ തറാവി തന്നെ പറയാം. ആ തറാവി തന്നെ എങ്ങനെയാണെന്നറിയാം? എപ്പോഴും ഇപ്പോ ഷറാവിയുടെ അജീത് എന്താണെന്നറിയാം? ആയിഷയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന അജീതുണ്ട്. അതെന്താ? നബി റമദാനിലും റമദാൻ അല്ലാത്ത കാലത്തും ചിന്തിക്കണം, വളരെ ശാന്തമായി കാര്യം ഗ്രഹിക്കണം. എല്ലാരും പറയുന്ന അജീത അതെന്താ? ആയിഷയോട് തറാവീൻ അള്ളാഹു റസൂലിൽ ആദ്യ നമസ്കാരത്തെ കുറിച്ച് ചോദിച്ചപ്പോ ആയിഷ പറഞ്ഞു, നബി റമദാനിലും അല്ലാത്ത കാലത്തും പതിനൊന്നര രക്അത്തിനേക്കാൾ കൂട്ടിയിട്ടില്ല. അപ്പോ റമദാനിൽ മാത്രമുള്ള നമസ്കാരമല്ല, നമസ്കാരം റമദാൻ അല്ലാത്ത കാലത്ത് നബി താമസിച്ചിരിക്കുന്നത്. അപ്പോ റമദാനിക്ക് മാത്രം ബാധകല്ല, റമദാനിക്ക് മാത്രം ബാധകല്ല ഞങ്ങൾ പറയണം. അപ്പളെ എന്നാ പിന്നെ ഈ സംഘ നമസ്കാരം റമദാനല്ലാത്ത കാലത്ത് പറ്റൂലേ? തറാവിക്കാർ ഈ റമദാൻ അല്ലാത്ത കാലത്ത് ഇങ്ങനെ 23ഓ 20ഓ അല്ലെങ്കിൽ 11ഓ അല്ലെങ്കിൽ 13ഓ അല്ലെങ്കിൽ 18ഓ അല്ലെങ്കിൽ 16ഓ അല്ലെങ്കിൽ 36ഓ 41ഓ നിസ്കരിച്ചൂടെ? അതെ, റമദാനിൽ മാത്രം കൊടുക്കി. റമദാനിലും റമദാൻ അല്ലാത്ത നമസ്കാരത്തിനെ പറ്റി മാത്രമായിട്ട് നമസ്കാരത്തിന്റെ അന്തസത്തെ അറിയാതെ നിസ്കരിക്കുന്നവൻ നരകത്തിൽ പോകും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് ഖുർആനിൽ പറഞ്ഞത് പറഞ്ഞൂടെ നമുക്ക്? ഇത് നിസ്കാരം ഇല്ലാതാക്കിയെന്ന, നിസ്കാരത്തിന്റെ പ്രാധാന്യം കുറച്ചുന്ന, പ്രാധാന്യം കുറച്ചെന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ പഠിപ്പിച്ചു വെച്ചത് അങ്ങനെയാണ്. എന്താ പഠിപ്പിച്ചു വെച്ചത്? അഫ്ളൽ ഇബാദത്തിൽ വദനിയത്തി കുല്ലിഹാ, നിസ്കാരത്തിനെ പറ്റി ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കുന്നതാണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന എല്ലാ ആരാധനകളെക്കാളും അത്യുത്തമമായത് ഈ നിസ്കാരമാണ്. നിസ്കരിച്ചതിന്റെ പലായിലല്ലാതെ പറയാനേയില്ല. ആകെ നിസ്കാരമാണ്, ആകെ മൂന്ന് നേരം നിസ്കാരം ഖുർആനിൽ പറഞ്ഞിട്ട് അത് എത്ര നേരമാണ് ആക്കിക്കുന്നത്? അഞ്ചു നേരമാക്കി. അതിനു പുറമെ ഈ അഞ്ചിന്റെ മുമ്പിലും പിമ്പിലും നന്നാല് റക്അത്ത് വീതം സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞൊരു നിസ്കാരം ഉണ്ടാക്കി. അതിനു പുറമെ ദുഹാ നിസ്കാരം എന്ന് പറഞ്ഞൊരു നിസ്കാരം ഉണ്ടാക്കി. സലാത്തുൽ ഇഷ്റാഖ് എന്ന് പറഞ്ഞൊരു നിസ്കാരം ഉണ്ടാക്കി. തഹജ്ജുദ് നിസ്കാരം ഉണ്ടാക്കി. തഹിയ്യത്ത് നിസ്കാരം ഉണ്ടാക്കി. അങ്ങനെ എന്തെല്ലാം നിസ്കാരം നോക്കിയാൽ 24 മണിക്കൂർ നിസ്കാരമാണ്. 24 മണിക്കൂർ ഇവർ പറഞ്ഞതനുസരിച്ച് സദാ സമയവും നിസ്കരിച്ചുകൊണ്ടേയിരിക്കണം. പള്ളിയിലേക്ക് കയറിയാൽ അപ്പൊ നിസ്കരിക്കണം തഹിയ്യത്ത്. അതുപോലെ മഴയെ തേടാനുള്ള നിസ്കാരം, മഴ പെയ്യാത്തപ്പോഴേ നിസ്കാരം, നിസ്കരിക്കാത്രേ. അതിന് നിസ്കാരത്തിന്റെ കോലം തന്നെ വേറെ രസമാണ്. കന്നുകാലികളെയും ആട്ടിനെയും കുട്ടികളെയും ഇതിനെല്ലാം കൂടി വാരി വലിച്ചിട്ട് ആ നിസ്കാരത്തിന്റെ കോലം പറയുന്നുണ്ടായി. പിരാന്തന്മാര് കാട്ടിക്കൂട്ടുന്ന വേലകളാണ്. മഴ കിട്ടിയില്ലെങ്കിൽ മഴയെ തേടാനുള്ള നിസ്കാരം എന്ന് പറഞ്ഞ നിസ്കാരമുണ്ട്. അതിന് മനുഷ്യര് മാത്രം പോരാ, വീട്ടിലുള്ള കന്നുകാലികളൊക്കെ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്. ചന്തയെ കൊണ്ടുപോണ മാതിരി അത് മൈതാനിയിലാണ് കൂടേണ്ടത്. പള്ളി കന്നുകാലികളെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, കാരണം കന്നുകാലികൾക്കും വെള്ളം കിട്ടണ്ടേ. അതിന് കന്നുകാലികളുടെ പ്രതിഷേധവും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മഴയെ തേടാൻ വേണ്ടി നിസ്കാരം കൊണ്ടത്. ഇങ്ങനെ ഫിഖ്ഹിന്റെ കിതാബുകളില് 24 മണിക്കൂറും ഈ നിസ്കാരം. എന്നിട്ട് അതിന്റെ പോരിശയം പറഞ്ഞു, നിസ്കാരിക്കാത്തവൻ 7ാമത്തെ വയസ്സില് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, 10ാമത്തെ വയസ്സില് നിസ്കരിക്കാത്തവനെ അടിക്കണം, പ്രായപൂർത്തിയായിട്ട് നിസ്കരിക്കാത്തവനെ പിന്നെ കൊല്ലലാണ് ഉണ്ടാകുക. ഇങ്ങനെ ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ട് നിസ്കരിക്കാത്തവനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടില്ല, നിസ്കരിക്കാത്തവൻ മാത്രമായിട്ട് നരകത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ടില്ല, നിസ്കരിച്ചവന് മാത്രമായിട്ട് സ്വർഗം കൊടുക്കാമെന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവര് പറയുന്ന പ്രാധാന്യം ആ നമസ്കാരത്തിന് ഉണ്ടോ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ? അത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഇല്ലാന്ന് പറയുമ്പോഴത്തേക്ക്, ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോഴത്തേക്ക് ഇക്കാര്യത്തിന് പ്രാധാന്യം കുറച്ചെന്നൊന്നും പറയണ്ട. ഓരോരുത്തരായിട്ട് ആലോചിച്ച് നോക്കിയാൽ മതി.
മറ്റു കാര്യങ്ങൾ പറഞ്ഞതിന്റെ പ്രാധാന്യം ആ നമസ്കാരത്തിന് കൊടുത്തിരിക്കുന്നത്. നമസ്കരിക്കണം, ആ നമസ്കാരത്തിന്റെ അന്തസത്വം മനസ്സിലാക്കി നമസ്കരിക്കണം. എത്ര നേരമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് നമസ്കരിക്കണം. അതിന് പള്ളിയിലേക്കും മദ്രസയിലേക്കും ഒന്നും ഓടാതെ എവിടെ വേണമെങ്കിലും നിസ്കരിക്കാം. അതെല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. ബസ്സിൽ ഇരുന്നിട്ട് നിസ്കരിക്കാം, കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ നിസ്കരിക്കാം, പീടിയയിൽ നിന്ന് നിസ്കരിക്കാം, പാടത്തുനിന്നും പറമ്പെന്നും ഒക്കെ നിസ്കരിക്കാം. അത് അറബികൾ ഇപ്പോഴും നിസ്കരിക്കലുള്ള അങ്ങനെ തന്നെയാണ്. അറബികൾ ഇങ്ങനെ കാർ ഓടിച്ചു പോകുമ്പോൾ മരുഭൂമിയിൽ നിസ്കാരത്തിന്റെ സമയം തുണി ഇരിച്ചിട്ട് വേറൊരു നിസ്കാരം കഴിഞ്ഞിട്ട് മാറ്റാല്ലാന്ന് പറഞ്ഞ് എണീറ്റ് പോകലാണ്. അവർക്ക് പള്ളിയൊന്നും വേണ്ട. അതുപോലെ എല്ലാവർക്കും നമസ്കരിക്കാമെന്ന് ഒന്ന് ദൈവത്തെ ഓർമ്മിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. അപ്പോ ഇനി ഖുർആന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുക. അപ്പൊ നമസ്കാരത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? അതിന്റെ പ്രാധാന്യം ഒന്നും കുറച്ചതല്ല, അതിന് കൂലിയില്ലെന്ന് പറഞ്ഞതല്ല, അത് ചെയ്യണ്ട എന്ന് പറഞ്ഞതല്ല. ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി നോമ്പിന്റെ ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ എന്ന് പറഞ്ഞാല് ചില കാര്യങ്ങളുടെ ശിക്ഷയും രക്ഷയും പറഞ്ഞിട്ടുണ്ടാവും. ചില കാര്യങ്ങൾ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതിൽ എന്തു പറയില്ല, ശിക്ഷ ഒന്നും പറയില്ല. ചില കാര്യങ്ങളെ പറ്റി നിങ്ങൾ അങ്ങനെ ചെയ്തോ എന്ന് പറയും. ചില കാര്യങ്ങൾ പറയുമ്പോൾ പറയും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണെന്ന് പറയും. ഇതെല്ലാം ഒരേ രീതിയിൽ കണക്കാക്കാൻ പാടില്ല. ഒരു തളപ്പിട്ടിട്ട് അല്ല എല്ലാ തെങ്ങേലും കയറുക. ഓരോന്നിനും ഗവേഷണ പഠനം നടത്തുമ്പോൾ അതിന്റേതായ പ്രത്യേകതകൾ വകവെച്ചു കൊടുക്കണം. ശിക്ഷ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഈ സക്കാത്ത് കൊടുക്കാത്തവന് അത് കഠിനമായ ശിക്ഷയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പറയുന്ന നോക്ക്, മാൻ ഖത്തല മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നമു ഖാലിദം ഫീഹാ വഗളിബല്ലാഹു അലൈഹി വലഅനഹു വഅഅദ്ദ ലഹു അദാബൻ അലീമ. ഒരു മുഅ്മിനെ ഒരുത്തൻ മനപൂർവ്വം കൊന്നാൽ ഫജസാഉഹു ജഹന്നം, അവന് നരകം തന്നെ, യാതൊരു സംശയവുമില്ല. നൂറാളെ കൊന്നവന് സ്വർഗം കിട്ടിയത് വേറെ പറഞ്ഞിട്ടുണ്ട്, അത് ജൂതായിട്ടാണ് അബൂ ഹുറൈറ പറഞ്ഞുണ്ടാക്കിയത്. ഇതല്ല ഖുർആൻ പറയുന്ന, ഒരുത്തന മനഃപൂർവ്വം കൊന്നാൽ അവന് നരകം തന്നെ, വലിബല്ലാഹു അലൈഹി, അതിനു പുറമെ അല്ലാഹു അവനോട് കോപിക്കും, വലഅനഹു അവനെ ശപിക്കും, വഅദ്ദലഹു അദാബൻ അലീമ, അവന് കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ ഇത് കൂടുതൽ എന്താ പറയാ ഒരാളെ പറ്റി, ഒരാളെ കൊന്നവനെ പറ്റി പറയുന്നതാണിത് എന്ന് പറഞ്ഞാൽ അതികഠിനമായ ശിക്ഷയാണ് അവന് ലഭിക്കാൻ പോകുന്നത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹുവിനോട് പങ്കു ചേർക്കുക, ശിർക്ക് വെക്കുക, അതിനെ അല്ലാഹ ഒരിക്കലും പൊറുക്കൂല. അതല്ലാത്തത് ചിലപ്പോ അല്ലാഹ ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുത്തേക്കാം എന്നാണ്. അപ്പൊ ശിർക്കിന് വാപ്പില്ല എന്നാ പറയുന്നത്. ശിർക്ക് ചെയ്യുന്നത് മഹാപാതകമാണ്, അത് ചെയ്യാൻ പാടില്ല, ശിക്ഷ കിട്ടും അതിന്. ഒരുമത്തെ അലയിക്കുമുൽ മൈത്തത്തു, വേറെ അടുത്ത് പറയുന്നു ഒരുമത്തെ അലയിക്കുമുൽ മൈത്തത്തു. അപ്പൊ ശിർക്കിയ എന്ന് പറയാൻ എന്താണ്? ഈ വെറും കബർ പൂജിക്കുക അല്ലെങ്കിൽ വിഗ്രഹം വെച്ച് പൂജിക്കലല്ല, അള്ളാഹുവിന്റെ കഴിവും ശക്തിയും അവനുള്ള ഗുണഗണങ്ങളൊക്കെ വേറെ ഏതെങ്കിലും വ്യക്തിക്കോ ശക്തിക്കോ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചാൽ മതി എന്നാൽ അത് ശിർക്കാണ്. അങ്ങനെ വിശ്വസിക്കാനും പാടില്ല, അതനുസരിച്ച് പ്രവർത്തിക്കാനും പാടില്ല. അത് വിഗ്രഹം വെച്ച് പൂജിക്കുന്നവനായാലും കബർ വെച്ച് പൂജിക്കുന്നവനായാലും മുരി ശേഖന വിളിച്ചിട്ട് പറയുന്നവനായാലും വിഫായി ശേഖന വിളിച്ചാലും ഏത് ശേഖന വിളിച്ചിട്ടായാലും വേണ്ടിയില്ല. പടച്ചവനോട് പറയുന്ന മാതിരി ഇവൻ പറയേ പ്രവർത്തിക്കുകയോ ചെയ്താൽ അത് ശിർക്ക് തന്നെ, അതിന് യാതൊരു സംശയവുമില്ല. അങ്ങനത്തെ മുശരിക്കീങ്ങളുടെ ഒരു പ്രത്യേക വിഭാഗമൊന്നുമല്ല ഹിന്ദുക്കളെ അല്ല മുശരിക്കീങ്ങൾ എന്ന് വിളിക്കേണ്ടത്. ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ ആ മുശരിക്കീങ്ങളുണ്ട്, മാപ്പടമാരുടെ കൂട്ടത്തിലും ആ ജാതി മുശരിക്കീങ്ങളുണ്ട്. ഇവൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് നോക്കിയിട്ടാണ് മുശരിക്കാണോ മൂമിനാണോ എന്ന് തീരുമാനിക്കേണ്ടത്. അല്ലാതെ മാപ്പിളയായി ജനിച്ചവൻ പള്ളിയിൽ പോയി തറാവി നിസ്കരിക്കുന്നതുകൊണ്ട് ഓൻ ചെയ്യുന്നതൊക്കെ ഈമാനും മറ്റവൻ ചെയ്യുന്നതൊക്കെ ശിർക്കുന്നല്ല. അവൻ ചെയ്യുന്ന ഗുണത്തിന് അവനുണ്ടാവും, ഇവൻ ചെയ്യുന്ന ഗുണത്തിന് ഇവനും വടക്കന്റെ വക്കൽ നിന്ന് കിട്ടും. അങ്ങനത്തെ ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് എന്താ അല്ല പറഞ്ഞിരിക്കുന്നു. അപ്പൊ അത് ചെയ്താലോ ചെയ്താൽ ശിക്ഷ കിട്ടും, മറ്റടുത്ത് കൊന്നാലോ കൊന്നാൽ ശിക്ഷ കിട്ടും, യാതൊരു സംശയമില്ല. ഒരുമത്തെ അലൈക്കുമുൽ മൈത്തത്തു, ഒരു സ്ഥലത്ത് പറഞ്ഞു ഒരുമത്തെ അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു വലഹ്മുൽ ഖിൻദീരി വമാ ഉഹില്ല ബിഹി ഗൈറില്ലാഹി വൽ മുൻഖനികത്തു വൽ മൗഖൂദത്തു വൽ മുത്തറദ്ദിയത്തു വൽ നതീഹത്തു വമാ അഖല സബഉ ഇല്ലാ മാ ദക്കൈതും വമാ ദുബിഹാല നുസ്ബി വഅൻ തസ്തഖ്സിമു ബിൽ അസ്ലാം. ശവം തിന്നാൻ പാടില്ല, ഹറാമാണ്. ഒരുമത്തെ അലൈക്കുമുൽ മൈത്തത്തു, ശവം തിന്നാൻ പാടില്ല, രക്തം പാടില്ല, ചീഞ്ഞളിഞ്ഞ ഒന്നും തിന്നാൻ പാടില്ല, കാട്ടുമൃഗങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന് ചവച്ചിട്ട് തിന്നാൻ പാടില്ല, കുഴിച്ചിട്ടിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നത് തല്ലിക്കൊന്നത്, അതുപോലെ ഈ വിഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നേരത്തെ നേർന്നിട്ട് അവിടെ കൊണ്ടുവന്ന് അർത്ഥത്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും തിന്നാൻ പാടില്ല, അത് ഹറാമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അവിടെ ശിക്ഷ ഒന്നും പറഞ്ഞിട്ടില്ല. അത് തിന്നാൽ എന്താ ശിക്ഷ അത് പറഞ്ഞിട്ടില്ല, ഹറാമാണ് സംഗതി. അപ്പൊ ഒരാള് കുറച്ച് തിന്നുപോയി, എന്നാലോ ശവം തിന്നുപോയി, കരുതി കൂട്ടിട്ട് തന്നെ തിന്നു വെച്ചോ, എന്നാലോ ഖുർആൻ പറഞ്ഞ ഹറാമാവും ചെയ്തു, എന്താണ് അതിന് ശിക്ഷ? ശിക്ഷ ഖുർആനൊന്നും പറഞ്ഞിട്ടില്ല. അവനെ ശിക്ഷിക്കണ്ടേ? ആര് ശിക്ഷിക്കുമെന്ന്? ഖുർആനിന് ശിക്ഷ പറഞ്ഞിട്ടില്ലെങ്കിൽ അവനെന്തില്ല? ശിക്ഷയില്ല. അതുകൊണ്ട് അവനത് തിന്നുപോയാൽ അവനെ നരകത്തിലിടുമെന്നോ, അത് തിന്നില്ലെങ്കിലോ? തിന്നില്ലെങ്കിൽ ഇവനെന്തെങ്കിലും ഗുണം കൊടുക്കാമെന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? രക്ഷ കൊടുക്കാമെന്ന് അതും പറഞ്ഞിട്ടില്ല. പിന്നെന്താണ്? അത് ചെയ്യരുത്, അത് ഹറാമാണ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല. അഥവാ ഒരുത്തൻ ചെയ്തു പോയാൽ അവൻ എന്താ ശിക്ഷാവിധി എന്ന്? ഖുർആൻ പറയാത്തത് കൊണ്ട് അവന് ശിക്ഷയില്ല. ചെയ്യാത്തവൻ എന്താ രക്ഷാവിധി എന്ന് പറയാത്തത് കൊണ്ട് അതും പറയാൻ വയ്യ. ഖുർആനിൽ അത് പറഞ്ഞതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. നേരത്തെ പറഞ്ഞതും ഇതുമായിട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞത് ശിക്ഷാവിധി പറഞ്ഞുകൊണ്ട് അവന് ശിക്ഷ കിട്ടും, ഇവിടെ പറഞ്ഞത് ശിക്ഷാവിധി പറയാത്തത് കൊണ്ട് അവനെന്തില്ല, ശിക്ഷയൊന്നുമില്ല. ഉണില്ലക്കുമുത്തയ്യബാത്ത്, ഒരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു നിങ്ങൾക്ക് പരിശുദ്ധമായ നല്ല സാധനങ്ങളൊക്കെ അനുവദനീയമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ലതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ പഠിപ്പിച്ചിട്ടുള്ള അതല്ല, നല്ലതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഇവിടെ മിസ്കീമാരെ അദുന്യ ജീഫത്വൻ തുല്ലാബു ആ കിലാബ് എന്നാ പണ്ട് പഠിപ്പിക്കുന്നത്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ശവമാണ്, അതും അന്വേഷിച്ച് നടക്കുന്നവൻ നായ്ക്കളാണ്. അതുകൊണ്ട് ദുനിയാവിനെ അന്വേഷിച്ച് നടക്കാൻ പാടില്ല. സംഗതി ശരിയാണ്, ദുനിയാവ് എന്ന് പറഞ്ഞ ശാശ്വതമല്ല. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത്? അൽമാലു വൽ ബനൂന ദീനത്തുൽ ഹയാത്തി ദുനിയാവൽ ബാഖിയാത്തു സാലിഹാത്ത്. ഇവിടെ ധനവും സന്താനങ്ങളും എന്നൊക്കെ പറയുന്നത് ഈ ഐഹിക ജീവിതത്തിന്റെ ചില ആഡംബരങ്ങളാണ്. നമുക്ക് ബാക്കി നിൽക്കുന്ന നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ശരി തന്നെയാണ്. ധനം കയാവല്ലാത്തതാണ്, കയാവല്ലക്കും നിങ്ങൾക്ക് നിലനിൽപ്പിന് വേണ്ടിയാണ് ധനം തന്നിരിക്കുന്നത്. അതും ശരിയാണെങ്കിലും ഇതൊക്കെ അനശ്വരമാണെന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഇതൊക്കെ നശ്വരമാണ്, അതുകൊണ്ട് അതൊന്ന് ഉപേക്ഷിക്കണം എന്നല്ല. നമുക്ക് ഈ ലോകത്തുള്ള നല്ലതെല്ലാം ഉപയോഗപ്പെടുത്താം. ഖുൽ മൻ ഹറമ ദീനത്തുള്ളാഹി അല്ലതി അഖറജ ലി ഇബാദിഹി വത്തയ്യിബാത്തി മിന റിസ്ഖി. അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ ആഡംബരങ്ങൾ പാടില്ല എന്ന് പറയുന്നവരാരാണ്? അതുപോലെ നിങ്ങൾക്ക് നല്ല ഭക്ഷണം തന്നിട്ടുണ്ട്, അത് കഴിക്കാൻ പാടില്ലെന്ന് പറയുന്നതാരാണ്? അത് നിങ്ങൾക്ക് കഴിക്കാൻ ഈ ആഡംബരങ്ങളൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ അത് ശാശ്വതമാണെന്നും പറഞ്ഞ് അതിലങ്ങ് വീണുകൊണ്ട് എന്ത് ചെയ്യരുത്? ലാ തുല്ലിക്കും അമ്മാലുക്കും വല ഔലാദുക്കും എന്ന് ദിക്കരില്ല. ഖുർആൻ എടുത്ത് പറഞ്ഞു, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ ധനവും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളെ തടയാതിരുന്നു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ധനവും സമ്പത്തും എല്ലാം ഉണ്ട്. അതുകൊണ്ട് അതിൽ തന്നെ അങ്ങ് പൂണ്ടുപിടിച്ച് ദൈവസ്മരണയിൽ നിന്ന് നാം വിമുഖതരായി പോകരുത്, പിന്നോട്ടായി പോകരുത്. ദൈവസ്മരണയാണ് പ്രാധാന്യം, മറ്റുള്ളതൊക്കെ നശ്വരമാണ്, നശിച്ചു പോകും. അതുകൊണ്ട് ആ ചിന്തയോടുകൂടി നമുക്കിതൊക്കെ ഉപയോഗപ്പെടുത്താം. അതുകൊണ്ട് നിങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചോളൂ, നല്ല വസ്ത്രം ധരിച്ചോളൂ, എല്ലാ നല്ലതും നിങ്ങൾ ഉപയോഗിച്ചോളൂ. അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. പടച്ചവനായി യാതൊരു എതിർപ്പില്ല. പടച്ചവൻ അനുവദിച്ചു തന്നത് തന്നെയാണ്. അങ്ങനെ ഒരു അനുവാദം ഖുർആനിലുണ്ട്. അങ്ങനെ ഒരു അനുവാദം ഖുർആനിലുണ്ടായിട്ട് ഒരാളെന്ത് ചെയ്തു? നല്ല ഭക്ഷണം കഴിക്കുന്നില്ല, നല്ല വസ്ത്രവും ധരിക്കുന്നില്ല. എന്നാലോ എന്നാലെന്താ ഉണ്ടാകുക? നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് പോയി എന്നല്ലാതെ മറ്റുള്ളവർക്ക് എന്താ? പഠിച്ചവൻ എന്താ വല്ലതുണ്ടോ? പഠിച്ചവനത് അനുവദിച്ച് ഇയാള് വേണമെങ്കിൽ കഴിക്കാം, നല്ല വസ്ത്രം ഇയാള് വേണമെങ്കിൽ ധരിക്കാം. നല്ല വസ്ത്രം ധരിച്ചു, നല്ല ഭക്ഷണം കഴിച്ചു എന്നതിന്റെ പേരിൽ ഇയാള് സ്വർഗത്തിൽ പോകില്ല. അത് കഴിക്കാതിരുന്നതിന്റെ പേരിൽ എന്താവില്ല? ഇയാള് നരകത്തിലും പോകില്ല. ഇയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അത് ചെയ്യാം. വേണ്ടെങ്കിലോ? വേണ്ടെന്ന് വെക്കാം. അതിന് ശിക്ഷയുമില്ല, രക്ഷയുമില്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ വിട്ടു തന്നിരിക്കുകയാണ്. ഇങ്ങനെ ഖുർആനിൽ നമ്മുടെ ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കുന്ന കാര്യങ്ങളുണ്ട്, സാമൂഹ്യ മര്യാദകളുണ്ട്. ഇതാ ദഖൽതും ബുയൂത്തൻ ഫസല്ലി മൂഅലാ അഹ്ലിഹാ എന്ന് ഖുർആൻ ഒരിടത്ത് പറഞ്ഞു. നിങ്ങൾ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ആ വീട്ടുകാർക്ക് നിങ്ങൾ സലാം ചെല്ലണം. വീട്ടുകാർക്ക് സലാം ചൊല്ലിയിട്ട് ആ വീട്ടിലേക്ക് കടക്കുക എന്ന് പറഞ്ഞത് ഒരു മര്യാദയാണ്. ഒരു ചങ്ങാതി അത് ചെയ്തില്ല. എന്നാലോ വീട്ടിലേക്ക് കടന്നു ചെന്നു, വീട്ടുകാർക്ക് സലാം ചെല്ലാതെ ഇയാൾ വീട്ടിലേക്ക് അങ്ങ് കടന്നു. അപ്പൊ ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യം ഇയാൾ ചെയ്തില്ല, പക്ഷെ ഇയാൾ ചെയ്യാത്തതിന്റെ പേര് ഇയാൾക്ക് ശിക്ഷ കിട്ടുമോ? ശിക്ഷയൊന്നുമില്ല. ഇയാൾ സലാം ചൊല്ലിക്കൊണ്ട് വീട്ടിലേക്ക് കടന്നു ചെന്നാൽ ഇയാൾക്ക് വല്ല സ്വർഗം കിട്ടുമോ? അതുമില്ല. അത് രണ്ടും അവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ അതൊരു സാമൂഹ്യ മര്യാദ എന്നുള്ള നിലക്ക് നിങ്ങൾ ചെയ്യണം. ഇപ്പൊ ഈ ഇതെല്ലാം കൂടി വെച്ച് കൂട്ടി വായിച്ചു നോക്കുക. മഹാപാതകങ്ങൾ ചെയ്യുന്നവർക്ക് മഹാശിക്ഷ കിട്ടും, അവർക്ക് മാപ്പില്ല. ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു, അവിടെ ശിക്ഷ പറഞ്ഞിട്ടില്ല. ചില കാര്യങ്ങൾ വളരെ മയത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തോളി വേണമെങ്കിൽ വേണ്ടെങ്കിൽ ചെയ്യണ്ട. ചിലത് സാമൂഹിക മര്യാദകളാണ്, അത് നിങ്ങളുടെ മര്യാദകളാണ്, ആ മര്യാദ നിങ്ങൾ പാലിക്കണം. അഥവാ ഒരുത്തം പാലിച്ചില്ലെങ്കിലും അവന് ശിക്ഷയൊന്നുമില്ല. ഇതൊക്കെ ഖുർആൻ പറഞ്ഞിരിക്കുന്നതാണ്. ഇതിന്റെ എല്ലാ സ്ഥിതി ഒരേപോലെയല്ല ഇതിനെ നോക്കിക്കാണേണ്ടത്. മഞ്ചാഹബിൽ ഹസനത്തി, ഇനി ഗുണം പറഞ്ഞിരിക്കും നോക്കാം. മഞ്ചാഹബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിയ വമഞ്ചാഹബി സയ്യത്തി ഫലായുജ്സ ഇല്ലാ മിസ്ലഹ. ഒരാളൊരു നന്മ ചെയ്യുകയാണെങ്കിൽ അവന് പത്ത് കൂലി കിട്ടും. അവൻ ജാഹബി സയ്യത്തി ഫലായുജ്സ ഇല്ലാ മിസ്ലഹ. ആരെങ്കിലും ഒരു ദോഷം ഒരു തെറ്റ് ചെയ്താലോ ആ തെറ്റിനുള്ള ശിക്ഷ മാത്രമേ കിട്ടുകയുള്ളൂ. അള്ളാഹുവിന്റെ ഔദാര്യമാണ്. നല്ല കാര്യം ചെയ്യുന്നവന് പത്ത് കൂലി കിട്ടും, തെറ്റ് ചെയ്യുന്നവൻ ആ തെറ്റിന്റെ ശിക്ഷ മാത്രമേ കിട്ടുകയുള്ളൂ എന്നും ഖുർആൻ പറയുന്നു. അപ്പോ ഇതെല്ലാം കൂടി കൂട്ടിവെച്ചിട്ട് ഇനി നമ്മൾ നോമ്പിന്റെ കാര്യം ഒന്ന് നോക്കുക. ഈ നോമ്പ് പറഞ്ഞെടുത്ത് എന്തെങ്കിലും ശിക്ഷയോ എന്തെങ്കിലും രക്ഷയോ ആണോ പറഞ്ഞിട്ടുള്ളതെന്നൊന്ന് അന്വേഷിച്ച് നോക്കുക, ഗവേഷണം ചെയ്ത് നോക്കുക. അപ്പോഴാണല്ലോ നോമ്പിന്റെ നമസ്കാരത്തിന്റെ ഗുണപ്പം നമുക്ക് മനസ്സിലായില്ലേ. നമസ്കാരം എന്ന് പറഞ്ഞാൽ അതിന് ഖുർആൻ നൽകിയിരിക്കുന്ന പ്രാധാന്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ നോമ്പിന് എന്ത് പ്രാധാന്യമാണ് ഖുർആൻ നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നോമ്പ് ഈ ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആനു ഉദല്ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്നാണ്. റമദാൻ മാസം എന്ന് പറഞ്ഞാൽ ഈ 12 മാസങ്ങളിൽ ഒരു മാസമാണ്. അന്നാണ് ഖുർആൻ അവതരിച്ചത്, റമദാൻ മാസത്തില്. ഹുദല്ലില്ലാത്തി വബയ്യിനാത്തിൻ മിനൽ ഹുദാ, ജനങ്ങൾക്ക് മാർഗദർശനവും ആ മാർഗദർശനത്തിന്റെ വിശദീകരണവും അതിനെ വെളിവാക്കി കൊടുക്കലുമായിട്ട് ഖുർആൻ അവതരിച്ചത് ഈ റമദാൻ മാസത്തിലാണ്. അപ്പൊ റമദാൻ മാസത്തിന്റെ പ്രത്യേകത റമദാൻ മാസത്തിൽ ഖുർആൻ അവതരിച്ചു എന്നതല്ലാതെ, ഖുർആന്റെ പ്രത്യേകതയല്ലാതെ, റമദാൻ മാസത്തിന്റെ പ്രത്യേകതയല്ലാതെ, കാളിയാവിൽ ഒരു മഹാകവി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് ആ മഹാകവിക്ക് പ്രാധാന്യമുണ്ട്, അയാൾ ഇവിടെ ജനിച്ചു എന്നതല്ലാതെ ഈ നാട്ടിന്റെ പ്രത്യേകതയല്ല എടുത്തു കാണിക്കേണ്ടത്. മുഹമ്മദ് നബി അറേബ്യയിൽ മക്കയിൽ ജനിച്ചു എന്നത് മുഹമ്മദ് നബി ആയതുകൊണ്ട് മക്കയ്ക്ക് പ്രാധാന്യം വന്നു, മക്കയ്ക്കല്ല പ്രത്യേകത ഉള്ളത്, മുഹമ്മദ് നബിക്കാണ്. ഇവിടെ ഇപ്പൊ റമദാൻ മാസത്തിൽ ഖുർആൻ അവതരിച്ചു എന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിനാണ് പ്രത്യേകത, ഖുർആനല്ല. അതാണ് ഇവിടെ ഉണ്ടായത്. തിരിച്ചാണ് പറയേണ്ടത്, ഖുർആനിനാണ് പ്രത്യേകത, റമദാൻ മാസത്തിനല്ല. ഖുർആൻ റമദാൻ മാസത്തിൽ അവതരിച്ചത് കൊണ്ട് ഖുർആന്റെ പ്രത്യേകത കൊണ്ട് റമദാൻ മാസത്തിന് പ്രത്യേകത ഉണ്ടായി എന്നല്ലാതെ മറ്റൊരു പ്രത്യേകതയും ആ റമദാൻ മാസത്തിനില്ല. അതുകൊണ്ട് റമദാൻ മാസത്തിൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ലാലക്കും തത്തക്കൂവൻ, നിങ്ങൾ നന്നാവാൻ വേണ്ടിയാണ്. ആ പ്രയോഗം നോക്കണം. ലാലക്കും തത്തക്കൂവൻ, നിങ്ങൾ നന്നാവാൻ വേണ്ടി, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. റോഡിൽ കൂടി നടക്കുമ്പോ റോഡിന്റെ സൈഡിലൂടെ നടക്കണം, അത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഒരാൾ റോഡിന്റെ സൈഡിലൂടെ നടക്കുന്നില്ല, അയാൾ റോഡിന്റെ നടുക്കൂടാണ് നടക്കുന്നത്. എന്നാലോ ഇവിടെ ആരെങ്കിലും പോലീസുകാർ അയാളെ അറസ്റ്റ് ചെയ്യും, അയാളെ ജയിലിൽ കൊണ്ടുപോയിടുവോ? റോഡിന്റെ നടുക്കൂടെ നടന്നതിന് ഒന്നും ചെയ്യൂല. പക്ഷെ ഏതെങ്കിലും വാഹനം വന്ന് ഇയാൾ പുറത്ത് ഇടിച്ചു കയറും, അതുകൊണ്ട് അയാൾക്ക് പറ്റും എന്നല്ലാതെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് റോഡിന്റെ സൈഡിലൂടെ നടക്കണമെന്ന് പറഞ്ഞത്, അതുകൊണ്ട് നീ റോഡിന്റെ സൈഡിലൂടെ നടക്കണം എന്നല്ലാതെ അത് മഹാകുറ്റകരമായ ഒരു കാര്യമോ റോഡിന്റെ സൈഡിലൂടെ നടന്നാൽ നിനക്ക് കൂലി കിട്ടും എന്നുള്ളത് കൊണ്ടോ അല്ല. റോഡിന്റെ സൈഡിലൂടെ നടന്നവർക്ക് ആർക്കും കൂലി കിട്ടിയിട്ടില്ല, റോഡിന്റെ നടുക്കൂടെ നടന്നവരെ ആരും ശിക്ഷിച്ചിട്ടുമില്ല. പക്ഷെ അവനവന്റെ നന്മയ്ക്ക് വേണ്ടി അവൻ ചെയ്യണം. അത് ഒരു ഗുളിയ തന്നിട്ട് വൈദ്യം പറയാണ് നീ ഇതങ്ങോട്ട് കഴിച്ചോ, ഇത് കഴിച്ചാൽ നിന്റെ രോഗം മാറും, ഇവൻ കൊണ്ടുപോയിട്ട് അത് വലിച്ചെറിഞ്ഞാൽ എന്താ വൈദ്യർക്ക് എന്താണ്? ഇവൻ വലിച്ചെറിഞ്ഞാൽ വൈദ്യർ ഇവനെ ശിക്ഷിക്കുകയില്ല, ഇവൻ തിന്നാല് വൈദ്യർ ഇവന് സ്വർഗവും കൊടുക്കൂല. പിന്നെ ഇവൻ ഈ മരുന്ന് കഴിക്കുകയാണെങ്കിൽ അവന്റെ രോഗം മാറും, വൈദ്യർക്കൊന്നുമില്ലാതില്. പടുത്തവൻ ഈ നോമ്പിനെ പറ്റി പറഞ്ഞിരിക്കുന്നതും അങ്ങനെയാണ്. നിങ്ങൾ നോമ്പ് നോക്കണം എന്തിനു വേണ്ടി? ലാലക്കും തത്തക്കൂവൻ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നോമ്പ് നോക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് അതിന് സ്വർഗം തരാമെന്നൊന്നും വാഗ്ദത്തം ചെയ്യുന്നില്ല. ഒരാൾ നോമ്പ് നോറ്റില്ലെങ്കിൽ അയാളെ നരകത്തിലിടുമെന്നും ഞാൻ പറയുന്നില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഖുർആനുണ്ടെങ്കിൽ കാണിച്ചോണ്ട. നോമ്പ് നോറ്റവർക്ക് സ്വർഗം കൊടുക്കാമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുക. നോമ്പ് നോക്കാത്തവരെ നരകത്തിലിടുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കാണിക്കുക. എവിടെ പറഞ്ഞിട്ടുള്ളതെന്ന്? എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞിട്ടുള്ള എന്താണ്? നിങ്ങൾ നോമ്പ് നോക്കണം എന്തിനു വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി. പക്ഷെ അതിനെതിരെ ഹദീസ് പടുത്തുണ്ടാക്കി. എന്താ ഉണ്ടാക്കിയത്? അസൗമുലീ എന്ന് പറഞ്ഞ് പടത്തവും പറഞ്ഞിട്ടുണ്ടത്രേ. പടത്തവും പറഞ്ഞത് ഖുർആനിൽ എവിടെയില്ല. പടത്തവും പറഞ്ഞത് ജിബിരിയിൽ കൊണ്ടുവന്ന ഇവിടെ വീണുപോയി എന്നാ പറയുന്നത്. അതിന് കുതിസിയായ ഹദീസ്, പണ്ട് പാലാഴി കടഞ്ഞിട്ട് ദേവന്മാര് ഈ ഇത് വെണ്ണയും കൊണ്ടുപോയപ്പോ വെണ്ണ എവിടെയൊക്കെ വീണുപോയ മാതിരി ജിബിരിയിൽ വഴിയായിട്ട് ഇങ്ങോട്ട് വന്നപ്പോ കുറെ കഷണം അവിടെ ഇവിടെയൊക്കെ വീണുപോയി. അതിന് കുതിസിയായ ഹദീസ് എന്നാ പേരിട്ടിരിക്കുന്നത്. കുതിസിയായ ഹദീസ്, പരിശുദ്ധമായ നുണ എന്നാണ് അതിന്റെ അർത്ഥം തന്നെ. കുതിസിയായ ഹദീസ് എന്നാണ്. ആ ഹദീസ് അവിടെ ഇവിടെയൊക്കെ കണ്ടം കണ്ടം വീണുപോയിട്ടുണ്ടത്രേ. അതിൽപ്പെട്ട ഒരു കണ്ടമാണിത്. എന്ന് പടത്തവും പറഞ്ഞിട്ടുണ്ട്. നോമ്പ് എന്ന് പറയുന്നത് എനിക്കുള്ളതാണ്, അത് ഞാൻ പ്രതിഫലം തന്നോളാം എന്ന് പടത്തം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് പടത്തം പറയാത്ത ഒരു നോണ പടത്തുണ്ടാക്കിയിട്ട് അതുണ്ടാക്കി മറ്റുള്ളവരൊക്കെ പടത്തനല്ലേ പ്രതിഫലം. പിന്നെ ഇതിന് മാത്രം കൊടുക്കാന്ന് പറഞ്ഞത് അതിനത്രയും പ്രത്യേകത ഉള്ളത് കൊണ്ടാണ്. ഒരാത്തേന് പിന്നെയും പറഞ്ഞുണ്ടാക്കി സ്വർഗത്തിൽ റയ്യാൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു വാതിലുണ്ട് പോൽ. റയ്യാൻ എന്നും ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതല്ല. ആ റയ്യാൻ എന്ന് പറഞ്ഞാൽ വി ഐ പി ഡോറാണ്. അത് വളരെ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് മാത്രം കടന്നു പോകാൻ, എല്ലാരും കടത്തില്ലാതിരി. അതിൽ ഈ നോമ്പുകാരാണ് അവിടുത്തെ വി ഐ പിമാര്. നോമ്പ് നോറ്റവരങ്ങട്ടി എന്നാല് ചോദ്യം പറച്ചിലൊന്നുമില്ല. ഈ വാഴത്തെ കൂടി ആണ്ട് പറഞ്ഞുവിടും. ബാക്കിയുള്ളവർ ചെന്നാൽ അവർക്കൊക്കെ സിറാത്തുൽ മുസ്തഖീമിന്റെ മുകളിൽ കൂടെ അതിലേക്കൂടെ ഇതിലേക്കൂടെ ഒക്കെ പോണം. അതിന്റെ അടുക്കിൽ നിന്നൊക്കെ അവർ പൊഴിഞ്ഞു വീണിട്ട് നരകത്തിലേക്ക് വീടും. അവർ ദബാനിയാക്കൾ പിടിച്ച് നിലത്ത് കിടും. അവർ പാമ്പും തേളും ഒക്കെ കൊത്തും ഒക്കെ ചെയ്യും. നോമ്പ് നോറ്റിട്ടാണ് ചെന്നാൽ യാതൊരു കുഴപ്പമില്ല. ഈ റയ്യാലിൽ കൂടി കടന്നങ്ങട്ട് സ്വർഗത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഹദീസ് പാർത്ത് പഠിച്ചുണ്ടാക്കി. ഇതൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതല്ല. ഖുർആനിൽ ഈ നോമ്പിന് അങ്ങനെ ഒരു പ്രത്യേകത പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഗുണത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു. എന്താ ഗുണം? നോമ്പ് മാറ്റാൽ ഗുണമുണ്ട്. അക്കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. ആർക്കാ ഗുണമുള്ളത്? സ്വർഗം കിട്ടും എന്നുള്ള ഗുണമല്ല. നമുക്ക് ശാരീരികമായ ചില ഗുണങ്ങളുണ്ട് നോമ്പിന്. ഉപവസിക്കുക, ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന് നല്ലതാണ്. ശരീര ശാസ്ത്രജ്ഞന്മാർ, ആരോഗ്യ ശാസ്ത്രജ്ഞന്മാരെല്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ്. ഉപവാസം എന്ന് പറയുന്നത് ശരീരത്തിന് നല്ലതാണ്. ദഹനേന്ദ്രിയങ്ങൾക്ക് വിശ്രമം ഉണ്ടാക്കി കൊടുക്കും. കൊളസ്ട്രോൾ കുറയ്ക്കും. നമ്മുടെ തടി കുറയും. നമ്മുടെ ദുശ്ശീലങ്ങളൊക്കെ ഇല്ലാതായിത്തീരും. ശരീരത്തിന്റെ ഭാരം കുറയും ഒക്കെ ചെയ്യും. പിന്നെ ദുശ്ശീലങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് സിഗരറ്റ് വലിച്ചു വലിച്ചു വലിച്ച് അത് മാറ്റാൻ കഴിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റുകൊള്ളട്ടെ. റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റാല് അതോടുകൂടി ആ സിഗരറ്റ് വലി അങ്ങോട്ട് നിർത്താൻ കഴിയും. പക്ഷേ അതല്ല ഇവിടെ കാണുന്നത്. നോമ്പ് നടക്കാൻ വെള്ളം ഒരു കയ്യിലും മറ്റേ കയ്യിലും സിഗരറ്റും കത്തിച്ചിട്ടാണ് നിൽക്കുക ബാങ്ക് കൊടുക്കുമ്പോഴേ. അങ്ങനത്തെ ആൾക്കാർക്ക് നോമ്പ് നോറ്റിട്ട് എന്താണ് കാര്യം? അതല്ല, ഈ ദുശ്ശീലം മാറ്റാൻ കഴിയും വേണമെങ്കിൽ. പൊടി വലിക്കുന്നവരുണ്ടാ, പൊടി വലിയവർക്ക് നിർത്താൻ കഴിയും. അതുപോലുള്ള ദുശ്ശീലങ്ങൾ ശീലിച്ചിട്ടുള്ളവർക്ക് റമദാൻ മാസത്തിൽ നോമ്പ് തോറ്റുകൊണ്ട്, റമദാൻ മാസത്തിൽ നോമ്പ് തോറ്റിരിക്കുമ്പോൾ ഒരിക്കലും എത്ര വലിയ വലിക്കാരനായാലും സിഗരറ്റ് വലിക്കില്ല. അക്കാര്യം തീർച്ചയല്ലേ. അയാൾക്ക് ഒന്നോ രണ്ടോ ദിവസത്തേക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, അത് ശരി തന്നെയാണ്. പക്ഷേ അത് കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടും തീർന്നില്ലേ. അപ്പൊ ആ ദുശ്ശീലം അങ്ങ് മാറ്റാൻ കഴിയും. അത് നല്ല കാര്യമല്ലേ. റമദാൻ മാസത്തിൽ നോമ്പ് തോറ്റുകൊണ്ട് അതുപോലെ അമിതമായ ഭക്ഷണം കഴിക്കുന്ന, പക്ഷെ ഈ പറയുന്ന യാതൊരു ഗുണവും ഇന്നത്തെ നോമ്പിനില്ല. രാത്രി പകല് നാലു നേരം ഭക്ഷണം കഴിക്കുന്നവൻ രാത്രി എട്ട് നേരം കഴിക്കും. ചെറിയ നോമ്പ് നോക്കരു, വലിയ നോമ്പ് നോക്കല്, ചെറിയ അത്താഴം വലിയ അത്താഴം അതെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങോട്ട് അങ്ങോട്ട് തിന്ന് 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 മറ്റേനേക്കാളും കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ടാക്കി തീർക്കുന്ന തരത്തിലുള്ള തീറ്റയാണ് റമദാൻ മാസത്തിൽ തിന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ നോമ്പിന് ഈ പറയുന്ന യാതൊരു ആരോഗ്യപരമായ ഗുണവും ഉണ്ടാവില്ല. അതല്ലെങ്കിലോ പഠിത്തം പറഞ്ഞമാതിരി നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ നോമ്പ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നോമ്പ് നോക്കുന്നതുകൊണ്ട് ഗുണമുണ്ട്. ആ ഗുണം എന്ന് പറയുന്നത് പരലോകത്തിൽ ചെല്ലുമ്പോൾ റയ്യാലി കൂടി കടക്കാനോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ചെയ്യാനോ വേണ്ടിയിട്ടുള്ള ഗുണമല്ല നമുക്ക് ഈ ലോകത്ത് ശാരീരികമായി ഉണ്ടാകുന്ന ഗുണം. പക്ഷേ ഈ റമദാൻ മാസമാകുമ്പോൾ ശൈത്താന്മാരെ എല്ലാം പിടിച്ചു കെട്ടിയിടും എന്നൊക്കെ പറഞ്ഞിട്ട് റമദാൻ മാസമാകുമ്പോഴാണ് ഈ മനുഷ്യന് ദേഷ്യം പിടിക്കുന്നതും കോപം ഉണ്ടാകുന്നതും എല്ലാം അതിനൊക്കെ ഇവര് ഹദീസ് പടച്ചുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. റമദാൻ മാസത്തിലെ നോമ്പിനെ എന്താക്കി തീർത്തു? ഒരു നിഷ്ക്രിയന്മാരുടെ ഒരു കർമ്മമാക്കി മാറ്റിയിരിക്കുകയാണ്. നിഷ്ക്രിയത്വമല്ല വേണ്ടത്. നമ്മുടെ ശരീരത്തിന് വേണ്ടി നാം ഒരു നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദ് ബിക്കുമുൽ ഉസ്ര. നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാകണമെന്ന് അല്ലാഹ് ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങളെ വിഷമിപ്പിക്കണമെന്ന് അല്ലാഹ്ക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല. അപ്പൊ നോമ്പെന്തല്ല? വിഷമകരമല്ല. പക്ഷെ ഇന്നത്തെ നോമ്പോ വിഷമകരമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വിഷമകരമായത്? അത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടല്ല നോമ്പ് നോക്കുന്നത്, വേറെ ആരോ നിർബന്ധിച്ചതിന്റെ പേരിൽ നമ്മൾ ചെയ്യുന്നുവെന്ന ധാരണ വരുമ്പോഴാണ് എന്താകുന്നത്? വിഷമകരമാകുന്നത്. ഡോക്ടറെ അടുത്ത് ഒരു ഹൃദ്രോഗി എന്നു. ഹൃദ്രോഗിയോട് ഡോക്ടർ പറഞ്ഞു, നീ രണ്ടു ദിവസത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇയാൾ രണ്ടു ദിവസത്തേക്കല്ല നാല് ദിവസത്തേക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാതെ നടക്കും, നടക്കൂലേ? വേറൊരാളി എന്നിട്ട് പറഞ്ഞു, നീ ഇവിടുന്ന് ദിവസവും രാവിലെ 8 കിലോമീറ്റർ നടക്കണം. 8 അല്ല 16 വേണമെങ്കിൽ നടക്കും. എന്തുകൊണ്ടാണ്? ഇയാൾക്ക് വേണ്ടിയാണ് ഇയാൾ ചെയ്യുന്നതെന്നുള്ള ധാരണയാണത്. അതേ സമയത്ത് വേറെ ഒരുത്തൻ നിർബന്ധിക്കുകയാണ്, നീ അങ്ങോട്ട് നടക്കണം ഇങ്ങോട്ട് നടക്കണം. ഒരു പട്ടാളക്കാരനോടോ പോലീസുകാരനോടോ അയാളെ മേലധികാരി പറഞ്ഞു, ഇയാൾ നീ 8 കിലോമീറ്റർ നടന്നിട്ട് വരണമെന്ന് പറഞ്ഞാല് ഇയാളെ കണ്ണ് വെട്ടിച്ചിട്ട് ചിലപ്പോൾ 4 കിലോമീറ്റർ നടന്നിട്ട് എത്താണെന്ന് പറഞ്ഞു വരും. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാണ്. അതുപോലെ ഈ നോമ്പ് എന്ന് പറയുന്നത് അവനവന്റെ ശരീരത്തിന് വേണ്ടിയായി ചെയ്യുന്നതെന്ന് വന്നാൽ ഒന്നോ രണ്ടോ നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഇവൻ മരിച്ചു പോകുകയൊന്നുമില്ല, ഇവന് യാതൊന്നും സംഭവിക്കില്ല. ആരോഗ്യത്തിന് നല്ലതാണത്. അതാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണം. ആരനുഷ്ഠിക്കണം? ആരനുഷ്ഠിക്കണമെന്നാണ് പറഞ്ഞത്? എല്ലാവരും അനുഷ്ഠിക്കണോ? അതിലൊഴിവാക്കി യാത്രക്കാരൻ വേണ്ട, രോഗി വേണ്ട, നോമ്പ് അനുഷ്ഠിക്കേണ്ട. ഖുർആൻ തന്നെ പറഞ്ഞതാണ്, രോഗിയും വേണ്ട. അമങ്കാനമെങ്കും മരിയവൻ അവലാ തബരിം വൈദ്യത്തും അയ്യാമിൻ ഉഹർ. രോഗി നോമ്പ് നോക്കണ്ട, പിന്നെ യാത്രക്കാരൻ നോക്കണ്ട, മറ്റേതെങ്കിലും ദിവസം വേണമെങ്കിൽ നോറ്റുകൊള്ളട്ടെ, നോറ്റുകൊള്ളാം എന്ന് പറഞ്ഞ് അനുവാദം കൊടുത്തു. എന്തുകൊണ്ടാ? യാത്ര എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, രോഗം എന്നുള്ള വിഷമമുള്ള കാര്യമാണ്. അപ്പൊ ഭക്ഷണം ഉപേക്ഷിക്കാൻ പറ്റില്ല. അവിടെ വെച്ചുകൊണ്ട് നോക്കുക, ഈ രോഗിയേക്കാൾ യാത്രക്കാരനേക്കാളും ഒക്കെ വിഷമമുള്ള ആൾക്കാരില്ലേ ഈ ഭൂമിയിൽ? നോമ്പ് എന്ന് പറയുന്നത് അവരവന് വേണ്ടിയാണെന്നും അത് പഠിച്ചവന്റെ അടുത്തുനിന്ന് സ്വർഗം കിട്ടാനോ നരകത്തിൽ പോകാതിരിക്കാനോ വേണ്ടി അല്ലെന്നും ഖുർആൻ പഠിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു നോക്കുക, ഈ നോമ്പ് നോക്കുന്നത് കൊണ്ട് നിർബന്ധമായ കർത്തവ്യങ്ങളൊക്കെ മുടങ്ങിപ്പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ പറ്റി എന്താണ് വിധി? നിർബന്ധമായ കാര്യങ്ങളുണ്ട്. തന്റെ ഭാര്യക്കും കുട്ടികൾക്കും ഒക്കെ ചെലവിന് കൊടുക്കുക എന്ന് പറഞ്ഞ നിർബന്ധമായ കാര്യമാണ് മനുഷ്യന്. ആ നിർബന്ധമായ കാര്യത്തിന് പകൽ മുഴുവൻ അവർ അധ്വാനിക്കണം, പാടത്ത് അധ്വാനിക്കണം, പറമ്പിൽ അധ്വാനിക്കണം, മലയിൽ പോയി അധ്വാനിക്കണം, തോട്ടത്തിൽ അധ്വാനിക്കണം, അവൻ പാറ പൊട്ടിക്കണം. ശാരീരികമായ അധ്വാനമുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അങ്ങനെയുള്ളവന് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് വിഷമുണ്ടാക്കി തീർക്കും എന്ന് വരുമ്പോൾ അവിടെ പ്രാധാന്യമുള്ളത് ഏതാണെന്ന് ആലോചിച്ച് നോക്കണം. ഇവന്റെ കുടുംബത്തിന് ചെലവ് കൊടുക്കലാണ് ഇവന് അതിപ്രധാനമായ കാര്യം. ആ പ്രധാനമായ കാര്യം ചെയ്യുന്നതിന് അത്രയും പ്രാധാന്യമില്ലാത്ത ഒരു കാര്യം തടസ്സമായി നിൽക്കുകയാണെങ്കിൽ ആ അപ്രധാനമായതിനെ ഉപേക്ഷിക്കാമെന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ടാണ് രോഗി നോമ്പ് നോക്കണ്ട, യാത്രക്കാരൻ നോമ്പ് നോക്കണ്ട. യാത്രക്കാരൻ യാത്ര പോകുന്നത് എന്തിനാണ്? അവന്റെ ജീവിതവൃത്തിക്ക് വേണ്ടിയാണ്. ജീവിതവൃത്തി എന്ന് പറഞ്ഞാൽ പരമപ്രധാനമായ കാര്യമാണ്. ആ ജീവിത വൃത്തിക്ക് വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് നോമ്പ് നോക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ ജീവിത വൃത്തിക്ക് വേണ്ടി പകൽ മുഴുവൻ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാളി അവനും അപ്രധാനമായതിനെ ഉപേക്ഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനത്തെ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് വിശ്രമിക്കുക, ശാരീരികമായി അധ്വാനമൊന്നുമില്ല അവർക്ക്, യാത്ര ചെയ്യേണ്ടി വരുന്നില്ല, രോഗിയില്ല, മാറാരോഗമില്ല, ഒന്നുമില്ലാത്ത ആളുകളുണ്ട്, സാധാരണ ആരോഗ്യമുള്ളവര്. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ നോമ്പ് അവനവന്റെ ഗുണത്തിന് വേണ്ടി നല്ലതാണ് എന്ന് ഖുർആൻ പറയുന്നു. അങ്ങനെ നോറ്റാൽ തന്നെയും അത് അവനവന് വേണ്ടിയാണെന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കുക. അത് പരലോകത്തിന് ഗുണം കിട്ടാനോ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയോ ആണെന്ന വിശ്വാസം അരുത്. ഇതാണ് ഖുർആൻ. ഇത് ഖുർആനിൽ പറഞ്ഞതാണ്. അതല്ലാത്ത പറഞ്ഞുണ്ടാക്കിയതൊക്കെ നുണകളുമാണ്. അപ്പോ പിന്നെ നോമ്പിനെ സംബന്ധിച്ച് ഈ നോമ്പ് നോറ്റി കഴിഞ്ഞാലോ, നോറ്റി കഴിഞ്ഞാലും അടങ്ങിയാറെന്ന് പറയണ്ട. അല്ല പറയുന്ന നിങ്ങളെ ഉപദ്രവിക്കാൻ അല്ലാത്ത യാതൊരു ഉദ്ദേശവുമില്ല, നിങ്ങൾക്ക് എളുപ്പമുണ്ടാക്കാനേ ഉദ്ദേശമുള്ളൂ. ഇവര് നോമ്പ് നോറ്റി കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? രാത്രി മുഴുവൻ ഭക്ഷണം കഴിച്ചിട്ട് പെരുമ്പാൻ പാട്ടിനെ വിഴുങ്ങിയ മാതിരി പകൽ മുഴുവൻ കിടന്നുറങ്ങുക. അതാണ് സാധാരണ ആൾക്കാർ ചെയ്യുന്നത്. പകൽ മുഴുവൻ ഒരു ജോലിയും ചെയ്യില്ല. നോമ്പ് നോറ്റെന്ന് വെച്ചിട്ട് ജോലിക്കൊന്നും ഒരു തടസ്സമില്ല ആരോഗ്യമുള്ളവർക്ക്. ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് എന്താണ്? ഇത് കിടന്നു പറഞ്ഞു അതിനൊരു അതീതം പടച്ചുണ്ടാക്കി കൊടുത്തു. നോമ്പ് സായിമി ഇബാദത്വൻ, നോമ്പുകാരൻ കിടന്നുറങ്ങുന്നത് ഇബാദത്താണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാല് അവൻ നോമ്പ് നോറ്റിട്ട് കിടന്നാണ്ട് ഉറങ്ങി അവധി പടത്തും കൂലി അങ്ങനെ എഴുതിക്കോളും അവിടെ ഇരുന്നിട്ട്. ഈ ഉറങ്ങുന്നതിനെല്ലാം ഇങ്ങനെ എഴുത്താണ് ഭർത്താവ് ഇങ്ങനെ എഴുതി വെച്ചോളും, മത്സരം ചെല്ലുമ്പോ ഇതെങ്ങനെ വാരി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് കടന്നുറങ്ങിക്കോളി എന്നാണ് ഹദീസ് പറയുന്നത്. ഇനിയിപ്പോ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു നോക്കുകയാണെങ്കിലോ, ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് പറഞ്ഞിട്ടുള്ളത് ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുക, സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുക, ഇതല്ലാതെ വേറെ ഒന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഇവര് പറഞ്ഞു നോക്കുമ്പോഴോ, കുളിക്കാൻ പാടില്ല, കുളിച്ചാല് ശരീരത്തിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറും. നോമ്പ് നോമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നൂല് പോലത്തെ സാധനമാണ്, അത് തൊട്ടാൽ പൊട്ടിപ്പോകുന്ന സാധനമാണെന്നാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. വെള്ളം ഉള്ളി കയറും, അത് പോകും നോമ്പ് പോകും. ചെവി കടിച്ചാൽ ചെവിയിൽ എന്തെങ്കിലും ഇട്ട് ചൊറിയാൻ പാടില്ല, കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്, നോമ്പ് പോകും. തലയിൽ എണ്ണ തേക്കാൻ പാടില്ല, നോമ്പ് പോകും. വാസന ദ്രവ്യങ്ങൾ തേക്കാൻ പാടില്ല, നോമ്പ് പോകും. ഇഞ്ചക്ഷൻ ചെയ്യാൻ പാടില്ല, നോമ്പ് പോകും. ഇതൊക്കെ ആര് പറഞ്ഞതാണ്? ഇതൊക്കെ ആര് പറഞ്ഞതാണ്? പല്ല് തേക്കാൻ പാടില്ല, അതും കറാത്താണ്. അത് ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കുന്നതാണ് കറാത്ത്, ഉച്ചയ്ക്ക് ശേഷമുള്ള ദുർഗന്ധം ഉണ്ടാകുക. അപ്പൊ തീരെ പല്ല് തേക്കാൻ പാടില്ല, അതിനൊരു അതീതം പടുത്തുണ്ടാക്കി. പല്ല് തേക്കാതെ നടന്നാൽ വായ നാറൂലേ, വായ നാറുന്നത് നല്ലതാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു അതീതം അങ്ങോട്ടുണ്ടാക്കി. വല പലൂഫ് ഫമി സായിമി അതീബു ഇന്നല്ലാഹി മിർരീഹിൽ മിസ്കി, നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്ന ഈ സുഗന്ധമുണ്ടല്ലോ, അല്ല ദുർഗന്ധം, ഈ ദുർഗന്ധം അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ കസ്തൂരിയുടെ വാസനയെക്കാളും സുഗന്ധമുള്ളതായിരിക്കും. അള്ളാഹിന്റെ അടുത്ത് ജനങ്ങളുടെ അടുത്ത് നടക്കുമ്പോ കക്കൂസിനേക്കാളും ദുർഗന്ധമുള്ള ഈ നാറ്റം പടത്തവന്റെ അടുത്ത് ചെല്ലുമ്പോ കസ്തൂരിയേക്കാളും സുഗന്ധമുള്ളതായിരിക്കും. അതുകൊണ്ട് പല്ല് തേക്കലും കറാത്ത് എന്ന് പറഞ്ഞു. ആരായി പല്ല് തേക്കൽ കറാത്ത് എന്ന് പറഞ്ഞത്? മറ്റു സ്ഥലത്ത് പല്ല് തേക്കാൻ പറഞ്ഞതിന്റെ രസം ഈ ഫിഖീന്റെ കിതാബുകളിലൊക്കെ പല്ല് തേക്ക് മിസ്വാക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ഏർപ്പാടുണ്ട്. ഈ മിസ്വാക്ക് ചെയ്യുന്നതിന് ബ്രഷ് ചെയ്യുന്നതിനാ പറയാ മിസ്വാക്ക് ചെയ്യാന്ന്. ഈ മിസ്വാക്ക് ചെയ്യുന്ന എപ്പോഴൊക്കെ മിസ്വാക്ക് ചെയ്യണം? നിസ്കരിക്കാൻ നിൽക്കുമ്പോ പോലും മിസ്വാക്ക് ചെയ്യണമാണ്. അതിന് ചില ആൾക്കാര് പറഞ്ഞിരിക്കുന്നതാ, ഈ നിസ്കരിക്കാൻ ചെന്ന് നിൽക്കുമ്പോ ചില പഴയ മുലയന്മാര് ഈ ബ്രഷ് മിസ്വാക്ക് എന്ന് പറഞ്ഞ ഈ ചകരി കൊണ്ടുണ്ടാക്കിയ ഒരു സാധനമാണ്, അതിങ്ങനെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടാവും. നിസ്കരിക്കാൻ ചെന്ന് കൈയെട്ടാൻ നേരത്തെ ഇതെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കും, വരച്ചിട്ട് ടവലി പൊതിഞ്ഞിട്ട് അത് പോക്കറ്റിൽ വെക്കും. നിസ്കരിക്കാൻ നിൽക്കുമ്പോ മിസ്വാക്ക് ചെയ്യാം. ഈ സമസ്തയിലുണ്ടായിരുന്ന ഒരു മുഫത്തിഷുണ്ടായിരുന്നു, വലിയ ഒരാള്. അയാള് സമസ്തയിൽ നിന്ന് രാജിവെച്ചു. സമസ്തയുടെ മുഫത്തിഷ് സ്ഥാനം രാജിവെച്ചിട്ട് ഈ തബലീഗ് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണെന്നും അതൊക്കെ ചെയ്താൽ പടത്തോന്റെ വക്കിൽ നിന്ന് കൂലി കിട്ടും എന്നും ആളുകളെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഖുർആൻ വിരുദ്ധമാണ്. ഖുർആനിൽ അത് പറഞ്ഞിട്ടില്ല. ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ നോമ്പ് നോറ്റുകൊള്ളൂ എന്നാണ്. അത് മാത്രം നമ്മൾ മനസ്സിലാക്കി വെക്കുക. തറാവീഹും അത് തന്നെയാണ്. തറാവീഹിയുടെ ഒരു വിഷയമായിട്ട് അവതരിപ്പിക്കാറുള്ളതാണ്. തറാവീഹ് ആദ്യം 20 ആയിരുന്നു, അത് പിന്നെ 8 ആയി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അങ്ങനെ ഒരു സാധനം ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. ഇനിയിപ്പോ ഈ തറാവീഹ് നിസ്കാരം എന്ന് പറഞ്ഞ ഒരു നിസ്കാരം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ അതിന്റെ ഇമാമും മഅ്മൂമും ഒക്കെ ആയിട്ട് നിസ്കരിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നിസ്കാരമാണ്. ഒരു നിസ്കാരത്തിന്റെ കണക്കിൽ ഖുർആൻ പറഞ്ഞ എന്തെങ്കിലും ഗുണമുള്ള ഒരു നിസ്കാരമാണ്. ഇതാ കുരിയൽ ഖുർആൻ ഭക്തമ്യൂ ലഹു അൻസിത്തു എന്നാണ് ഖുർആൻ. ഖുർആൻ പാരായണം ചെയ്യപ്പെടുമ്പോൾ അതിങ്ങനെ ശ്രദ്ധിച്ച് കേട്ട് നിൽക്കുക എന്നുള്ളതാണ് മനുഷ്യർ ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് നിസ്കാരം പോലും. ആ നിസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഈ തറാവീ നിസ്കാരത്തിൽ ആർക്കെങ്കിലും ശ്രദ്ധിക്കാനുള്ള അവസരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു മറിച്ചിലാണ്. 20 റക്അത്ത് എങ്ങനെയെങ്കിലും മറിഞ്ഞു തീർക്കണം. അതിന്റെ ഇടയിൽ ചില കുട്ടികൾ സുജൂതി കിടന്ന് ഉറങ്ങുന്നുണ്ടാവും, ചില വയസ്സന്മാർ സുജൂതിക്ക് പോയാൽ പിന്നെ ഇങ്ങോട്ട് എണീക്കൂല. കാരണം പകൽ മുഴുവൻ നോമ്പ് നോക്കിയിട്ടാണ് രാത്രിയിൽ ഈ നിസ്കാരം നിസ്കരിക്കാൻ പോകുന്നത്. അതിങ്ങനെ മറിഞ്ഞു തീർക്കുകയാണ്. മങ്കാമ റമദാന, അതിന് ഹദീസും പടുത്തുണ്ടാക്കി, മങ്കാമ റമദാന ഈമാനം വഴത്തി താപൻ ഓഫിറലഹുമാക്കി. അടുത്തവനൊന്നും പറയാത്ത കാര്യം, ദോഷം പൊറപ്പിക്കാൻ എന്തൊരു എളുപ്പമാണെന്നറിയാം. ഈ റമദാൻ മാസത്തിൽ ഇങ്ങനെ നിന്ന് നിസ്കരിച്ചാൽ അവൻ ചെയ്തിട്ടുള്ള സകലമായ പാപങ്ങളും പുറത്തുപോകും. അവൻ മുമ്പ് എന്തെല്ലാം പാപം ചെയ്തിട്ടുണ്ടോ ആ പാപം മുഴുവൻ ഈ നിസ്കാരത്തോടുകൂടി പോകും. എത്ര ലാഭകരമാണ്, കച്ചവടം നോക്കണം. ഈ തറാവിയായിട്ട് നിസ്കരിച്ചാൽ മതി, എന്നാൽ സകലമായ പാപവും പോകും. പടത്തം പറയാത്ത പാപം പൊറപ്പിക്കുന്ന ഏർപ്പാട് ഇവര് തന്നെ അങ്ങോട്ട് എഴുതി ഉണ്ടാക്കിയിട്ട് എന്നിട്ട് മനുഷ്യരെ കൊണ്ട് ഇങ്ങനെ നിസ്കരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു നിസ്കാരം അത് ഖുർആനികമല്ല എന്ന് ഗവേഷണം നടത്തിയിട്ട് ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ സ്ഥാപക നേതാവ് അത് സ്ഥാപിച്ചിട്ടുണ്ട്, അദ്ദേഹം പുസ്തകവും എഴുതിയിട്ടുണ്ട്. അപ്പൊ നോമ്പിന്റെ കാര്യം ഇങ്ങനെയാണ്, തറാദീഹിന്റെ കാര്യം ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ നോമ്പില്ലെന്ന് പറഞ്ഞോ അടുത്തവൻ പറഞ്ഞു നോമ്പിന്റെ പ്രാധാന്യം ഇത്രയേ ഉള്ളൂന്ന്. തറാവി ഇല്ലെന്ന് നമ്മൾ പറഞ്ഞോ? പടച്ചവൻ തറാവിനെ പറ്റി പറഞ്ഞിട്ടില്ല. നോമ്പിന്റെ ഇപ്പറഞ്ഞ പതായലുകൾ ഏതെങ്കിലും പടച്ചവൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അത് നമ്മൾ പറഞ്ഞു നോമ്പ് നോറ്റില്ലെങ്കിൽ ഇന്ന ദോഷമുണ്ടെന്ന് പടച്ചവൻ പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. അത് നമ്മൾ ഖുർആനിൽ പറഞ്ഞു. ബാക്കിയുള്ളതൊക്കെ ആര് പറയുന്നത്? അദീദ് പതിയായി അദീദിമ്പായൂമിനൂവൻ. ഖുർആൻ ചോദിച്ചു നിങ്ങൾ ഈ ഖുർആനല്ലാത്ത വേറൊരു ഹദീദാണ് വിശ്വസിക്കുന്നത്. ഹദീദ് എന്ന് പറഞ്ഞ ഈ ഖുർആനാണ്, ഈ ഖുർആനിനെ വിശ്വസിക്കാൻ പാടുള്ളൂ. ഇതല്ലാത്ത പിന്നെന്ത് ഹദീസാ വിശ്വസിക്കുന്നത്? അപ്പുറത്തൊരു ഹദീസ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് അതിൽ ഫലായിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ പാടില്ല. ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ഫലായിൽ എന്താണെങ്കിൽ അതേ വിശ്വസിക്കാൻ പാടുള്ളൂ. അപ്പൊ നോമ്പിന്റെ കാര്യം പോയില്ലേ? അപ്പൊ നോമ്പ് നോക്കണ്ടെന്നാണോ പറഞ്ഞത്? നിസ്കരിക്കണ്ടെന്നാണോ പറഞ്ഞത്? രണ്ടുമേ അല്ല. പിന്നെ സക്കാത്ത്, 27 രാവ് നമ്മൾ പറഞ്ഞ ലൈലത്തുൽ ഖദർ, ഈ ലൈലത്തുൽ ഖദറിന് എന്റെ ഫല ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സക്കാത്ത് കൊടുക്കുന്നത്. ഇപ്പൊ സക്കാത്തിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. സക്കാത്ത് കൊടുക്കുക എന്നും പറഞ്ഞ് റമദാൻ മാസത്തിൽ ഇങ്ങനെ തെണ്ടികള് വീട് വീടാന്തരം കയറി ഇറങ്ങി നടക്കും. കുറെ ചില്ലറ പൈസ മാറി വെച്ചിട്ട് കുറെ സക്കാത്ത് കൊടുക്കുന്ന, എല്ലാ കൊല്ലം കൊടുക്കുന്ന കുറെ ആര്യന്മാരുണ്ട്. അവരിങ്ങനെ ഇരിക്കും. എന്നിട്ട് എല്ലാ കൊല്ലവും ഇങ്ങനെ കയറി നടക്കുന്നവർക്ക് ഈ 10 പൈസ 20 പൈസ വീതം കൊടുക്കും. തെണ്ടികളെ ഉണ്ടാക്കുക, ദാരിദ്ര്യം നിർമാർജ്ജനം ചെയ്യാൻ വേണ്ടി ഖുർആൻ അവതരിപ്പിച്ച ഒരു മഹത്തായ പദ്ധതി, പ്രായോഗികമായ വളരെ ശാസ്ത്രീയമായ ഒരു പദ്ധതിയാണ് ഖുർആനിന്റെ സക്കാത്ത് പദ്ധതി. അങ്ങനൊരു പദ്ധതി ഭൂമിലോകത്ത് ഇന്ന് വരെ ഒരുത്തനും അവതരിപ്പിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. ഭൂമിയിൽ ആരും അത്ര ഒരു പദ്ധതി അവതരിപ്പിച്ചിട്ടില്ല. ഭൂമിയിൽ അത് പ്രായോഗികമാക്കി കാണിച്ചു കൊടുത്തതാണ് സക്കാത്ത് എന്താണെന്ന്. 4 ഖലീഫമാരുടെ കാലത്തും ഖുർആനിൽ പറഞ്ഞ സക്കാത്ത് പദ്ധതി നടപ്പാക്കി കാണിച്ചു കൊടുത്തിട്ടു. ആ അവരുടെ ആ സ്ഥലപരിധിക്കുള്ള, അവരുടെ അധികാര പരിധിക്കുള്ള സ്ഥലത്ത് ദരിദ്രന്മാരില്ല എന്ന് കാണിച്ചു കൊടുത്തതാണ്. അത്രയും മഹത്തായ പ്രായോഗികമായ ശാസ്ത്രീയമായ ഒരു പദ്ധതി ഈ ഖുർആൻ അവതരിപ്പിച്ചിട്ട് ഈ ഖുർആൻ ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. മദലുല്ലദീന ഉമ്മിലു തൗറാത്ത ഉമ്മലം യഅമിലു കമദലിൽ നിമാരി യഅമിലു അസ്ഫാറ എന്ന് ഖുർആൻ പറഞ്ഞതാണ്. ഈസ മദലുൽ കൗമില്ലദീന കസബൂബി ആയാത്തില്ലായി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. തൗറാത്ത് കിട്ടിയ ആൾക്കാര് തൗറാത്തും പേറിക്കൊണ്ട് നടക്കുന്നുണ്ട്. കുങ്കുമം ചുമക്കുന്ന കഴുത, ഏട് ചുമക്കുന്ന കഴുതയെ പോലെ ഈ തൗറാത്ത് ഏറ്റിക്കൊണ്ട് നടക്കുകയാണ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് അവർക്ക് അറിയില്ല, അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് ഈ അക്രമികളെ അള്ള ഒരുത്തിക്കലും സന്മാർഗത്തിലാക്കുകയില്ല. അതേമാതിരി തന്നെ ഈ ഖുർആനും പേറിക്കൊണ്ട് നടക്കുകയാണ്. ഖുർആനിൽ പറഞ്ഞ അതിമഹത്തായ പദ്ധതി അതെന്താണെന്ന് അറിയാതെ, അതിവിടെ നടപ്പാക്കാൻ ശ്രമിക്കാതെ ഖുർആനും പേറിക്കൊണ്ട് നടക്കുന്ന ഇവര്, ഈ ഖുർആൻ വിരുദ്ധന്മാര് ഖുർആൻ പറഞ്ഞ ആ ജൂതന്മാരിൽ നിന്നും ഒട്ടും വ്യത്യസ്തരല്ല എന്ന് ഈ സക്കാത്തിന്റെ കാര്യം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്രയും മഹത്തായ ഒരു സിദ്ധാന്തമാണത്. ആ സക്കാത്ത് പദ്ധതി ഇവിടെ നടപ്പാക്കുകയാണെങ്കിൽ ഈ സമുദായത്തിൽ ഒരൊറ്റ തെണ്ടിപ്പെറുക്കി ഉണ്ടാവില്ല, ഒരൊറ്റ ദരിദ്രൻ ഉണ്ടാവുകയില്ല. ആ ഖുർആന്റെ സിദ്ധാന്തം നടപ്പാവുന്ന എവിടെയും ഉണ്ടാവുകയില്ല. അത് മുസ്ലിം സമുദായം മാത്രമല്ല, മറ്റു സമുദായത്തിലുള്ളവർക്കും കാരണം. അവരെയും ഈ സക്കാത്ത് പദ്ധതി കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ഖുർആൻ പറഞ്ഞതാണ്. സദഖാത്തു ദിൽ ഫുഖറായി വൽ മസാകീന വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫത്തി ഖുലൂബിഹിം വഫിർ റിഖാബി വൽ ഗാരിമീന വഫീ സബീലില്ലാഹി വബ്നസ് സബീലി ഫരീദത്തൻ മിനല്ലാഹി. ഖുർആൻ പറഞ്ഞതാണ്. അത് ഏത് വിവാഹത്തിന് മാത്രം? സാധുക്കൾക്കും ദരിദ്രന്മാർക്കും. മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞാല് പൊന്നാനിയിൽ പോയി തൊപ്പിയെത്തവനെന്നാണ് ഇവരർത്ഥം പറയുന്നത്. അതല്ല, മുസ്ലിങ്ങൾ ജീവിക്കുന്നവർക്ക് ആ മുസ്ലിങ്ങളുമായി സ്നേഹത്തിൽ കഴിയുന്ന മറ്റു സമുദായങ്ങളുണ്ടാവും, അവർക്കും എന്നാണ്. പൊന്നാനി പോയിട്ട് അവിടെ നിന്നെന്തോ അറബി മലയാളത്തിൽ എഴുതിക്കൊണ്ട് നടക്കുന്നവന് സക്കാത്ത് കൊടുക്കണമെന്നല്ല. കടം കൊണ്ട് വലഞ്ഞവർക്കും അള്ളാഹുവിന്റെ മാർഗത്തിലും അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നവർക്കും ഇവർക്കൊക്കെ നിർബന്ധമായിട്ട് ഇത് കൊടുക്കണം. ഇതുകൊണ്ട് ഇവരെ ഉയർത്തിക്കൊണ്ടുവരണം. അവരുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇതെന്ന് പറഞ്ഞാല് സമൂലമായ വികസനമാണ്, മുഴുവൻ വികസനമായി, മുഴുവനായി. ഇനി അതിൽ നിന്ന് ഒന്നും ഒഴിവില്ല, എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ സക്കാത്ത് പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. സക്കാത്ത് അതിനുവേണ്ടിയാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പൊ സക്കാത്തിന്റെ അവസ്ഥ എന്താണ്? ഇത്രയധികം തെണ്ടിപ്പറക്കികളുള്ള ഒരു സമുദായം വേറുണ്ടോ? ഖുർആൻ കയ്യിലിരിക്കുന്നുണ്ട്, സക്കാത്ത് പദ്ധതി എഴുതി വെച്ചിരിക്കുന്ന ഖുർആൻ. ഇത്രയധികം തെണ്ടിപ്പറക്കികൾ ഉള്ള ഒരു സമുദായമില്ല. എന്താണ് കാരണം? തെണ്ടിപ്പറക്കികളെ ഉണ്ടാക്കിയതാണ്, തെണ്ടിപ്പറക്കികൾ ഉണ്ടാക്കിയതാണ്. 27 രാവിന് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി കുറെ ആൾക്കാരിരിക്കുക, മറ്റുള്ളവർ സക്കാത്ത് വാങ്ങാൻ വേണ്ടി നടക്കുക. അങ്ങനെ നടക്കുമ്പോൾ എല്ലാ ഉണ്ടാവും തണ്ടി പെറുക്കികള്. ഈ സക്കാത്ത് കൊടുക്കുന്ന ആളുകൾക്ക് ഇത് കൊടുക്കൽ നിർബന്ധമുണ്ടോ? അതുമില്ല. ഇവര് പറഞ്ഞതനുസരിച്ചിട്ട് ഈ ലോകത്തൊരു സാധനത്തിനും അവരെ കയ്യിലുള്ള ഒന്നിനും സക്കാത്ത് കൊടുക്കണ്ട. സക്കാത്ത് കൊടുക്കണമെന്ന് സുന്നികൾ പറയുന്നത് എന്തിനാണ്? ഒട്ടകം, ആട്, പശു, കാരക്ക, മുന്തിരിക, പിന്നെന്താണ്, സ്വർണം, വെള്ളി, ഇതൊക്കെ എവിടെ ഉണ്ടാകുക? ആരെ കയ്യിൽ ഉണ്ടാകുക? നമ്മുടെ നാട്ടിൽ ആർക്കാണ് കാരക്കം, മുന്തിരി, കുന്തമൊക്കെ ഉള്ളത്, ഒട്ടകമൊക്കെ ഉള്ളത്? ഇവിടെയുള്ള റബ്ബറിന് വേണ്ട, ഇവിടെയുള്ള തേങ്ങയ്ക്ക് വേണ്ട, മാങ്ങയ്ക്ക് വേണ്ട, അടയ്ക്കു വേണ്ട, കുരുമുളകിന് വേണ്ട, ഒരു സാധനത്തിനും സക്കാത്ത് കൊടുക്കണ്ട. പോരാത്തന് കളിയാക്കാട് കൊണ്ട് അസംബൂലിയാര് തേങ്ങനൂരിനോട് ചോദിച്ചതിന്റെ താടിക്കും കൊടുക്കണ മൂല്യ മൗലവി സാഹിബ് സക്കാത്ത്. മൗലവി പറഞ്ഞ എല്ലാത്തിനും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ആദായം കിട്ടുന്നതിനൊക്കെ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ഇയാൾ ചോദിക്കുകയാണ്, കളിയാക്കാണ്, എന്റെ താടിക്കും കൊടുക്കണോ? നിങ്ങളെ താടി മഴ പെയ്തിട്ട് മുളച്ച് ആദായം കിട്ടുമെങ്കിൽ അതിനും കൊടുക്കണം. തേങ്ങനൂര് പറഞ്ഞു, താടി കൊണ്ടാണല്ലോ, താടി തടയിട്ടാണല്ലോ ആൾക്കാരെ പറ്റിക്കുന്നത്. അപ്പൊ ഇയാൾക്ക് ആദായം കിട്ടുന്നത് താടിക്ക്, അതുകൊണ്ട് താടിയുടെ ഓരോ രോമത്തിനും സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് കൊടുക്കണം, ആദായം കിട്ടുന്ന സാധനമല്ലേ. അപ്പോ കളിയാക്കാണ്, സക്കാത്ത് പദ്ധതിയെ കളിയാക്കായിരുന്നു സുന്നികള്. അത് തന്നെ അവരിവിടെ നടപ്പാക്കിയതും. സക്കാത്ത് ഒന്നിനും കൊടുക്കണ്ട. ഇനി 40 ആടുണ്ടെങ്കിലോ, 40 ആടുണ്ടെങ്കിൽ ഒരു ആട്ടിനെ കൊടുക്ക, പിന്നെ അത് 80 ആയാലും അപ്പോഴും കൊടുക്കാരാട്, 120 ആയാലും അപ്പോഴും കൊടുക്കാരാട്, ഒന്നും 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 കൂട്ടിയാലും അവസാനം ഒന്നേ വരുള്ളൂ, കൂടൂല. അപ്പൊ ഈ 40 ആടിന് സക്കാത്ത് വെട്ടിക്കാനുള്ള പണി വേണമെങ്കിൽ എന്ത് ചെയ്ത്? അത് അബൂഹുറൈറ പറഞ്ഞിട്ടുണ്ട്, ടാക്സ് കൺസൾട്ടന്റ് ആണ് മൂപ്പര്, ഏത് തട്ടിപ്പും പറഞ്ഞുതരാം മൂപ്പർക്ക്. മൂപ്പര് പറഞ്ഞത്, 40 ആടുണ്ടെങ്കിൽ ഇന്ന് 40 ആട് കിട്ടിയാൽ അടുത്ത കൊല്ലം ഈ ദിവസം വരെ 40 ആട് കയ്യിലുണ്ടെങ്കിൽ സക്കാത്ത് കൊടുത്താൽ മതി. ആ തലേ ദിവസം ഒരു ആട്ടിനെ പിടിച്ച് അറുത്ത് കഴിച്ച് നോമ്പ് ഉറപ്പിക്കുകയാണെങ്കിലോ പോയി സക്കാത്ത് പോയി. അങ്ങനെ എത്ര കൊല്ലുണ്ടെങ്കിലും എന്തുകൊണ്ടാ സക്കാത്തും കൊടുക്കണ്ട? പശുവിന്റെ സ്ഥിതി തന്നെ, ഒട്ടകത്തിന്റെ സ്ഥിതി തന്നെ, എല്ലാത്തിന്റെ സ്ഥിതി തന്നെ എന്ന് പറഞ്ഞാൽ ഒരു നയാ പൈസ എന്ത് വേണ്ട? സക്കാത്ത് കൊടുക്കണ്ട. എത്രയും മഹത്തായ രീതിയിൽ സക്കാത്ത് കൊടുക്കാത്തവന് യാതൊരു ഇളവും ഇല്ലെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ട് അവന് നരകമല്ലാതൊരു ശിക്ഷയില്ലെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളതിനൊക്കെ ഫലായിൽ കൂട്ടി നോമ്പിനും നിസ്കാരത്തിനും ഒക്കെ ഫലയിലത്ത് കൂട്ടി ഈ സക്കാത്ത് ആയി അട്ടിമറിച്ച് ഒന്നുമില്ലാതെ അക്കുകയും ചെയ്തു. എന്നിട്ടും അവർ കൊടുക്കുന്ന എന്തിനാണ്? ഞാനും ആലിമൂപ്പന്റെ ആളാന്ന് പറഞ്ഞ് കൊടുക്കുന്ന ആളാണെന്ന് കാട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ചില്ലറ പൈസ ഇങ്ങനെ വാരി എറിഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ മുജാഹിദീങ്ങളും ജമാഅത്തുകാരും വന്ന് പറഞ്ഞത്, ഇത് പറ്റൂല ഈ സക്കാത്ത് പദ്ധതി. അവർ പിന്നെ എല്ലാത്തിനും സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത് പറ്റൂല, അപ്പൊ നമ്മൾ കൂട്ടായി കൊടുക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് കൂട്ടായി കൊടുത്തിട്ട് എന്തായി? കൂട്ടായി സക്കാത്ത് പിരിച്ചിട്ട് കൂട്ടായി കൊടുക്കുകയാണ്. എന്നിട്ടോ എല്ലാ കൊല്ലവും കൊടുക്കുന്ന ഒരാള് തന്നെ, വാങ്ങുന്നതും ഒരാള് തന്നെ. ഈ വാങ്ങുന്നവരെ ഒരിക്കലും വാങ്ങലിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ഈ കൂട്ടായി കൊടുക്കലിനും എന്ത് ചെയ്തിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. അപ്പൊ എല്ലാ കൊല്ലവും കൊടുക്കലും എല്ലാ കൊല്ലവും വാങ്ങലും എന്നുള്ള നില ഇന്നും അവിടെ നിലനിൽക്കുകയാണ്. ഇവർ കൂട്ടായി കൊടുത്തിട്ടും അത് അപ്രായോഗികമാണ് അവരുടെ കൊടുക്കലും. അപ്പൊ ഇതിന് എത്ര ശതമാനം കണക്കാക്കി വെച്ചിരിക്കുകയാണ്? ശതമാനം എത്രയാണെന്നാ ചോദിക്കുന്നത്? സക്കാത്തിന്റെ ശതമാനം ഖുർആനിൽ എത്രയാ പറഞ്ഞിരിക്കുന്നത്? ഖുർആനിൽ ശതമാനം പറഞ്ഞിട്ടില്ല. ഒരു മുജാഹിദീങ്ങൾ എഴുതിയുണ്ടാക്കിയ പുസ്തകത്തിലും സുന്നികൾ എഴുതിയുണ്ടാക്കിയ പുസ്തകത്തിലൊക്കെ ശതമാനം അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ ഖുർആൻ അവതരിപ്പിച്ചത് മുജാഹിദും സുന്നിയൊന്നുമല്ല, പടത്തവനാണ്. പടത്തവൻ സാമ്പത്തിക വിദഗ്ധനാണ്, പടത്തവൻ വിവരമുള്ളവനാണ്. ആ വിവരം വെച്ചുകൊണ്ടാണ് പടത്തവം ഖുർആൻ അവതരിപ്പിച്ചത്. അപ്പൊ അതിന് ശതമാനം പറയുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ നാട്ടിൽ ടാക്സ് വാങ്ങുന്നില്ല, സാധനത്തിനൊക്കെ ഓരോ കാലത്തും ഓരോ ശതമാനമായിരിക്കും സാധനത്തിന് ടാക്സ് വാങ്ങുക. അല്ലാതെ എല്ലാ കാലത്തും ഇവിടുന്ന് കാളിയാവുന്ന വണ്ടൂരിക്ക് പോകാൻ എത്ര? 2:30. അത് ഖുർആനിലാണ്ട് എഴുതി വെക്കുകയാണ്. കാളിയാവുന്ന് വണ്ടൂരിക്ക് പോകാൻ ബസ്സിന് കൊടുക്കേണ്ടത് 2:30 എന്ന് ഖുർആനിൽ എഴുതി വെച്ചാൽ എല്ലാ കാലത്തും 2:30 കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ ഏത് ഗവൺമെന്റ് വന്നാലും എന്ത് ചെയ്യാൻ പറ്റൂല? ബസ്സിന്റെ ചാർജ് കൂട്ടാൻ പറ്റൂല. പക്ഷെ പടത്തവൻ അത് എഴുതിയോ? പടത്തവൻ അറിയല്ലോ ഇവിടെ ബസ്സിന്റെ ചാർജ് കൂട്ടേണ്ടി വരുമെന്ന്. അതുകൊണ്ട് പടത്തവൻ എന്തില്ല? 2:30 എന്ന് എഴുതിയില്ല. അതുപോലെ സക്കാത്തിന്റെ കണക്ക് ഇത്രക്ക് ഇത്രത്ര ശതമാനം കൊടുക്കണമെന്ന് ഈ ഖുർആനിൽ എഴുതി വെക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും അതേ വാങ്ങാൻ പാടുള്ളൂ. അങ്ങനെ വാങ്ങിയാൽ പ്രായോഗികമാകും. അത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ബാലപാഠം ഒരുത്തൻ അറിയുമെങ്കിൽ അവൻ പറയൂ അത് അങ്ങനെ വാങ്ങാൻ പാടുണ്ട്. ഒരിക്കൽ 10% വാങ്ങിയാല് ഇനി 20% വാങ്ങേണ്ടി വരും. ചിലപ്പോ 20% കൊണ്ട് കുറയ്ക്കുകയും ചെയ്യാം. അത് നമ്മുടെ നാട്ടിൽ ചില സാധനങ്ങൾക്കൊക്കെ ടാക്സ് കുറയ്ക്കുന്നില്ലേ, ചില സാധനത്തിന് ടാക്സ് കൂട്ടുന്നില്ലേ? അതെന്താണ്? ബഡ്ജറ്റ് വരുമ്പോ വികസനത്തിന് എത്ര വേണം, അത് എത്ര പിരിക്കണം എന്ന് സാമ്പത്തിക വിദഗ്ധന്മാർ കണക്കാക്കും. കണക്കാക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് പിരിക്കല്. പടത്തവനും ചെയ്തിരിക്കുന്നതാണ്. എത്ര ബുദ്ധിപൂർവമായിട്ട്, ശാസ്ത്രീയമായിട്ട്, പ്രായോഗികമായിട്ട്, തത്വശാസ്ത്രപരമായിട്ടാണ് ആ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത് നോക്കുക. എന്നിട്ട് അതിന്റെ ശതമാനം തെരഞ്ഞെടുക്കുകയാണ്. പള്ളിക്കലി ഇരുന്നിട്ട് ശതമാനം നോക്കുകയാണ്. ശതമാനം നോക്കിയാൽ അവിടെ ഇരിക്കുകയുള്ളൂ, വാങ്ങാൻ കഴിയില്ല. അപ്പൊ പിന്നെ ഖുർആൻ എന്താ പറഞ്ഞത്? ഒരൊറ്റ വാക്കുകൊണ്ട് ആ സാമ്പത്തിക കൂവൻ അന്നുണ്ടായിരുന്നു ഈ ശതമാനം പേറികൾ. ശതമാനം ചോദിച്ചുകൊണ്ട് നടക്കുന്നവരെ നബിയോട് എന്ന് ചോദിച്ചാൽ എത്ര ശതമാനാ കൊടുക്കേണ്ടത്? അപ്പൊ ഖുർആൻ പറഞ്ഞു കുലിൽ അഫ്വ, ആവശ്യം കഴിച്ച് ബാക്കി കൊടുക്കണം. നോക്കിങ്ങൾ, ഇനി അതിനേക്കാളും നല്ലൊരു വാക്കിന് ഈ ഭൂമിയിൽ ഒരാൾക്ക് പറയാൻ കഴിയും. എത്രയാണ് ചെലവഴിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ നിങ്ങളുടെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ളത് കൊടുക്കുക. ഒരാളുടെ ആവശ്യം എന്താണ്? ഓരോരുത്തർക്കും ആവശ്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും. കാലാകാലങ്ങളിൽ ആവശ്യങ്ങൾ വ്യത്യാസം വരും. പണ്ട് കാലത്ത് അറേബ്യയിലുണ്ടായിരുന്ന ആവശ്യമാണോ ഇന്ന് നമുക്കുള്ളത്? അന്ന് ടി വി ഉണ്ടോ, കാറുണ്ടോ, ലോറിയുണ്ടോ, ജീപ്പുണ്ടോ, ഡീസൽ ഉണ്ടോ? ഒന്നുമില്ല. ഇന്ന് അന്നില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമല്ല, അത്യാവശ്യമായി വന്നിരിക്കുന്നു. ആ അത്യാവശ്യം കഴിച്ച് ബാക്കി വരുന്ന തുക നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ചെലവഴിക്കേണ്ടി വരും, അത് കൊടുക്കേണ്ടി വരും. അപ്പൊ അവർ അത്യാവശ്യം നോക്കണം. മനുഷ്യന്റെ കിട്ടിയത് മുഴുവൻ അവരുടെ ചെലവ്. അലാ തുസ്രിഫു, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ വെറുതെ അങ്ങോട്ട് ദുർവ്യയം ചെയ്ത് കളയരുത്. അതിനൊക്കെ ഒരു കണക്കുണ്ട്. അല്ലാഹുവിന് ദുർവ്യയം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ ആ കണക്കനുസരിച്ച് കാലാകാലങ്ങളിൽ മനുഷ്യന് വരുന്ന ആവശ്യം കഴിച്ചിട്ട് ബാക്കിയുള്ളത് അവരിൽ നിന്ന് വാങ്ങണം. അവിടെ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഗവൺമെന്റ് വാങ്ങും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിലെ കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ നാട്ടിലുള്ള ആളുകളുടെ വികസനത്തിന് അതിനൊരു കണക്കുണ്ടാക്കുക, ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക. സാമ്പത്തിക വിദഗ്ധന്മാർ കൂടിയിരുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഈ കാളികാവില് എത്ര ആൾക്കാരിങ്ങനെ ദരിദ്രന്മാരായിട്ട് പാവപ്പെട്ടവരായിട്ട് ഇവിടെ വികസനം ഉണ്ടാക്കി തീർത്താൽ ഇവിടെ ഒരു സമ്പന്നമായ ഒരു സ്ഥലമായി തീരും. ഇന്ത്യ മഹാരാജ്യം മുഴുവൻ എടുക്കണ്ട, ഇത്രയും വട്ടത്തിലുള്ള ഒരു സ്ഥലത്ത് ഒരു സമ്പന്നമായ ഒരു പ്രദേശം ഉണ്ടാക്കി തീർക്കുക, ഒരു മാതൃകാ പ്രദേശം, ദാരിദ്ര്യമില്ലാത്ത ഒരു പ്രദേശം ഉണ്ടാക്കി തീർക്കാൻ വിചാരിച്ചാൽ ഖുർആന്റെ അടിസ്ഥാനത്തിൽ അത് കഴിയും. തീർച്ച, എങ്ങനെ കഴിയും? അതിനൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുക. ഇത്രയും സ്ഥലത്ത് എന്തൊക്കെ വികസനമാണ് വേണ്ടത്, ഏതൊക്കെ സാധുക്കളാണുള്ളത്, അവർ ഒരു കൊല്ലം കൊണ്ട് സാധുവല്ലാതായി മാറണം. പിന്നെ ഇവിടെ സാധുക്കൾ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഇവിടെ എത്ര സമ്പന്നന്മാരുണ്ട്, ആ സമ്പന്നന്മാരിൽ നിന്ന് എത്ര സമ്പത്ത് ശേഖരിച്ചാൽ ഒരാൾക്കൊരു ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുക്കുക, വേറൊരാൾക്കൊരു ജീപ്പ് വാങ്ങിക്കൊടുക്കുക, വേറൊരാൾക്കൊരു ബങ്കുണ്ടാക്കി കൊടുക്കുക, വേറൊരാൾക്കൊരു കൃഷിസ്ഥലം വാങ്ങിക്കൊടുക്കുക. അങ്ങനെ അവിടെ അവര് പണിയെടുത്തിട്ട് അവര് അടുത്ത കൊല്ലം ഈ സക്കാത്ത് ഫണ്ടിലേക്ക് പണം തരാൻ കഴിവുള്ളവരാക്കി തീർക്കാൻ പറ്റുന്നതിന് എത്ര പണം ശേഖരിച്ചാൽ ഒരു സമ്പന്നമായ ഒരു പ്രദേശം ഉണ്ടാക്കി തീർക്കാൻ, ഒരു 100 അടി ചുറ്റളവിൽ ഉണ്ടാക്കിയാലും മതി. അങ്ങനെ ഉണ്ടാക്കി തീർക്കാൻ ഈ ഖുർആൻ പറഞ്ഞ സക്കാത്ത് പദ്ധതി ഉപയോഗപ്പെടുത്താമെങ്കിൽ അതിന് കഴിയും. അതിന് ശതമാനം നോക്കാൻ പാടില്ല. ശതമാനം നോക്കിയിട്ട് എല്ലാരടുത്തും 2.5% വാങ്ങിയാൽ എത്ര ഉണ്ടാവും? ആർക്കത് കൊടുക്കാൻ കഴിയുക? അതെന്നും ദരിദ്രന്മാരവിടെ ഉണ്ടാവും, സമ്പന്നന്മാര് സമ്പന്നന്മാരായിട്ടും ഉണ്ടാവും. അപ്പൊ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വിടവ് ഇല്ലാതാക്കാൻ വേണ്ടി, ദാരിദ്ര്യം നിർമാർജ്ജനം ചെയ്യാൻ വേണ്ടി ഖുർആൻ അവതരിപ്പിച്ച അതിമഹത്തായ ഒരു പദ്ധതി. ആ പദ്ധതിയിലേക്ക് പണം കൊടുത്തില്ലെങ്കിൽ അവന് ഉള്ള ശിക്ഷ എത്രമാത്രം ശിക്ഷയാണെന്ന് ഒരുപാട് സ്ഥലത്ത് ഖുർആൻ അങ്ങോട്ട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ശിക്ഷാ പദ്ധതിയുള്ള ഒരു ഖുർആൻ, അത്ര മഹത്തായ ഒരു പദ്ധതി ഖുർആനിൽ വേറെ അവതരിപ്പിച്ചിട്ടില്ല. നിസ്കാരത്തിനൊന്നും ആ പലായിലെവിടെയും പറഞ്ഞിട്ടില്ല, നോമ്പിനും പറഞ്ഞിട്ടില്ല. ഹജ്ജ് എന്ന് പറയുന്നത് കഴിവുള്ളവൻ വേണമെങ്കിൽ പോവുക എന്നല്ലാതെ എല്ലാ കൊല്ലവും പോയിട്ട് ഹജ്ജ് ചെയ്യണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. നബിയായ ഒരു ഹജ്ജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഇവര് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഹജ്ജിന് പോയിട്ട് വന്നാൽ അവന്റെ ദോഷമൊക്കെ പോകുമെന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇവര് പറയുന്ന എന്താണ്? മൻ ഹജ്ജ, എന്നിട്ടോ കാനക്ക യോമിൻ വലതത്തുഹു ഉമ്മുഹു, ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഉമ്മ അങ്ങോട്ട് പെറ്റിട്ട വാരി എല്ലാ പാവം അങ്ങോട്ട് കഴി, പിന്നെ മുതൽക്ക് പിന്നെ പാവം ചെയ്യാൻ തുടങ്ങാം, പിന്നെ അടുത്ത കൊല്ലം പോയി ഹജ്ജ് ചെയ്താൽ പിന്നെയും പാവം തുടങ്ങാം. അങ്ങനെ ജീവിതകാലം മുഴുവൻ ഹജ്ജും ചെയ്യാം, പാവം ചെയ്യാം, ഹജ്ജും ചെയ്യാം, പാവം ചെയ്യാം. ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതൊന്നും ഖുർആൻ പറഞ്ഞിട്ടുള്ളതല്ല. അതേസമയത്ത് ഈ സക്കാത്ത് പദ്ധതിയെ പറ്റി ഖുർആൻ അങ്ങേയറ്റം ഊന്നി പറഞ്ഞിട്ടുണ്ട്. അത് കൊടുക്കാത്തവനെ അങ്ങേയറ്റം വിമർശിച്ചിട്ടുണ്ട്. ആ പദ്ധതി ഇവിടെ നടപ്പാകുകയാണെങ്കിൽ അതുകൊണ്ടുള്ള ഗുണഗണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കിവിടെ പ്രായോഗികമാക്കാനും പറ്റും. അതാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ള മഹത്തായ സക്കാത്ത് പദ്ധതി. ഇപ്പൊ എന്താ മനസ്സിലായത്? നിസ്കാരത്തിന്റെ സ്ഥിതി, നോമ്പിന്റെ സ്ഥിതി, ഹജ്ജിന്റെ സ്ഥിതി, സക്കാത്തിന്റെ സ്ഥിതി, തറാവീന്റെ സ്ഥിതി, ലൈലത്തുൽ ഖദ്റിന്റെ സ്ഥിതി ഒക്കെ ഇപ്പൊ മനസ്സിലായില്ല. ഇതൊക്കെ ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. മറ്റുള്ളവർ പറയുന്ന ഈ ഫളായിലുകളൊക്കെയോ അതൊക്കെ ഹദീദിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഹദീദ് എന്ന് പറഞ്ഞാല് അവിശ്വസനീയമാണ്, വിശ്വസിക്കാൻ പാടില്ലാത്തതാണ്. അതാരോ എഴുതി ഉണ്ടാക്കിയതാണ്? ഖുർആൻ എന്ന് പറയുന്നത് ദൈവം അവതരിപ്പിച്ചതാണ്. ഖുർആന് പുറമെ ഒരു ഹദീദും വിശ്വസിക്കാൻ പാടില്ലെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഖുർആനിൽ ഇല്ലാത്തതാണെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും സംഘടനകൾ പറഞ്ഞോട്ടെ ഇത് ഖുർആനിൽ ഇല്ലാത്തതാണെന്ന്. അപ്പൊ ഖുർആനാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? അത് അതല്ല, ഖുർആന് പുറമെയുള്ള ഹദീസ് വിശ്വസിക്കേണ്ടത് നമ്മൾ തീരുമാനിക്കുക. ഖുർആൻ സുന്നത്ത് സൊസൈറ്റി പറയുന്നത് ഇതാണ്, ഇത് പ്രചരിപ്പിക്കലാണ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ ഡ്യൂട്ടി. അതുകൊണ്ട് ഇവിടെയും നമ്മളത് പ്രചരിപ്പിക്കുന്നു, നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ വേണ്ടി ഓരോരുത്തരും മുന്നോട്ട് വരിക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. സലാമുൻ അലൈക്കും.
സലാമുൻ അലാ മനിത്തബഅൽ ഹുദ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. واعتصموا بحبل الله جميعا ولا تفرقوا. قليل منك يكفيني ولكن قليلك لا يقال له قليل.
സുഹൃത്തുക്കളെ, ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ കീഴിൽ രണ്ട് ദിവസത്തെ ഖുർആൻ പ്രഭാഷണ പരമ്പരയുടെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. നോട്ടീസിൽ പറഞ്ഞതനുസരിച്ച് ഞാൻ നിങ്ങളോട് അഭിമുഖീകരിക്കേണ്ട വിഷയം തറാവീയും തഹജ്ജുദും എന്ന വിഷയമാണ്. അതുപോലെ തന്നെ നോട്ടീസിൽ പേരുകൊടുത്ത നാസിർ മൗലവി എന്നൊരാള് ഖുർആനിന്റെ ഇസ്ലാമിന്റെ പ്രമാണം എന്ത് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കും എന്നും നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് സ്ഥലത്തെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ രണ്ട് വിഷയവും, ഒന്ന് തറാവീയും തഹജ്ജുദും, മറ്റൊന്ന് ഇസ്ലാമിന്റെ പ്രമാണം എന്ത് എന്നത് വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ സംക്ഷിപ്തമായി നിങ്ങളെ ധരിപ്പിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പായി എന്താണ് പറയുന്നത് എന്ന കാര്യം വളരെ ശ്രദ്ധാപൂർവം ശ്രവിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കുക. ശേഷം നിങ്ങളുടെ മനസ്സ് ഹൃദയം അംഗീകരിക്കുന്നുവെങ്കിൽ അത് ഉൾക്കൊള്ളുക, ഇല്ലെങ്കിൽ തള്ളുക. ലാ ഇക്രാഹ ഫിദ്ദീനി ബത്തബയ്യന റുശുദു മിനൽ ഗയ്യ്. വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമത, അസത്യത്തിൽ നിന്ന് സത്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ദീൻ കാര്യത്തിൽ ബലാത്കാരമില്ല തന്നെ. അപ്പൊ നിർബന്ധത്തിന്റെ വിഷയം ഈ വിഷയത്തിലില്ല. പിന്നെയുള്ളത് സശ്രദ്ധം വീക്ഷിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി തനിക്കുള്ളതായ മനസ്സ് എന്ത് പറയുന്നു അതനുസരിച്ച് ജീവിക്കുക, ഇതാണ്. അപ്പോ നോട്ടീസിൽ പറഞ്ഞതനുസരിച്ച് തറാവീയും തഹജ്ജുദും എന്ന വിഷയം ഞാൻ ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കാം. തറാവീഹ് എന്നൊരു പേര് വിശുദ്ധ ഖുർആനിലില്ല. പിന്നെ വിത്തിർ എന്ന പേരും അതുപോലെ തന്നെയാണ്. പിന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് തഹജ്ജുദ് എന്നൊരു പേരുണ്ട്. പിന്നെ ഖിയാം, ഖിയാമുൽ ലൈൽ എന്ന ഒരു സൂചനയും വിശുദ്ധ ഖുർആനിലുണ്ട്. ഈ രണ്ടേ രണ്ട് പേരാണ് ആ വിഷയത്തിൽ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ തറാവീഹ് വിത്തിർ എന്ന പേര് തന്നെ വിശുദ്ധ ഖുർആനിന് പരിചയമില്ലാത്ത രണ്ട് പേരാണ്. അതിരിക്കട്ടെ. തറാവീഹ് വിത്തിർ തഹജ്ജുദ് എന്നൊക്കെ ഖിയാമുൽ ലൈലി എന്നൊക്കെ പറയുന്നത് ഒന്നാണ്, ഒരേ നമസ്കാരമാണ് എന്ന് ഇവിടെ മറ്റുള്ള ഞങ്ങളല്ലാത്ത വിഭാഗങ്ങൾ സമ്മതിക്കുന്നു. പേരിൽ അങ്ങനെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ
അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അതൊക്കെ ഒന്നാ തറാവി എന്ന് പറഞ്ഞാൽ കൊച്ച് വിശ്രമിച്ചിട്ട് വീണ്ടും നമസ്കാരം തുടങ്ങുന്നുകൊണ്ട് തറാവി എന്നും എണ്ണത്തിൽ അവസാനം ഒറ്റയാക്കുന്നുകൊണ്ട് വിത്രി എന്നും അതിനാദ്യം നമസ്കരിക്കുന്നുകൊണ്ട് തിയാമില്ലേരി എന്നും ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് നമസ്കരിക്കുന്നുകൊണ്ട് തഹജ്ജു എന്നും ഒക്കെ പറയാം. അതിനൊക്കെ പേര് ഒന്ന് തന്നെയാണെന്ന് അവരാ. എന്നാൽ ഈ തറാവിയെ പറയുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഉമർ ഖത്താബിന്റെ കാലത്ത് ഖലീഫ രണ്ടാമനായ ഖത്താബിന്റെ മകൻ ഉമർ ഒരിക്കൽ പള്ളിയിൽ കയറി ചെന്നപ്പോ ഒറ്റക്കൊച്ചായിട്ട് ആ മൂലയിൽ നിന്ന് ഈ മൂലയിൽ നിന്നും അവിടെയും ഇവിടെ നിന്ന് ആൾ നമസ്കരിക്കുന്നത് കണ്ടു. ഇത് കണ്ടപ്പോ അവിടെ ഒന്ന് പറഞ്ഞു, നിങ്ങൾ ഒരു ഇമാമിന്റെ കീഴിൽ നിന്ന് നമസ്കരിക്കുന്നതാണ് നന്നായിരിക്കുക, ഇങ്ങനെ ഒറ്റ ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ ഫിർഖത്താണോ, ഫിർഖത്താണല്ലോ, ഒരു യോജിപ്പില്ലാത്ത ഒരവസ്ഥ അതിലുണ്ട് എന്ന് പറഞ്ഞു പോയി. അങ്ങനെ ഉബയ്യ് ഇബ്ന് കഅബിന്റെ കീഴിൽ അവർ ഒരുമിച്ച് കൂടി നമസ്കാരം നിർവഹിച്ചു. അവിടുന്ന് ഒരാഴ്ചയോ പത്ത് ദിവസമോ മറ്റോ കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വന്നപ്പോ ഒരേ ഇമാമിന്റെ കീഴിൽ നിന്ന് ആളുകൾ നമസ്കരിക്കുന്നത് കണ്ടപ്പോ നിയമത്തിൽ വിധേയത്വ ആദാന്ന് പറഞ്ഞു. ഈ നല്ലൊരു വിധേയത്താണ് എന്ന് ഉമർ ഖത്താബ് പറഞ്ഞു. അപ്പോ ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് നടത്തിയില്ല എന്ന കാര്യം അവരംഗീകരിക്കുന്നു. ആരംഗീകരിക്കുന്നു? ഇവിടെ നിലവിലുള്ള എല്ലാ വിഭാഗം ആളുകളും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തും തൗഹീദ് പ്രസ്ഥാനക്കാർ അലഖുത്തുൽ മുജാഹിദീനും ഇസ്ലാമിന്റെ വലിയ വിപ്ലവീര്യമുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാരും പിന്നെ തബ്ലീഗ് ജമാഅത്തുകാരും തരീഖത്ത് ജമാഅത്തുകാരും എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് തറാവീഹ് നടപ്പിലുണ്ടായിട്ടില്ല എന്ന്. പിന്നെ നബിയുടെ കാലത്തോ നമുക്ക് പറയാം, നബിയുടെ കാലത്ത് എന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്തില്ലാത്ത ഒരു തറാവീഹ് ഉമർ ഖത്താബ് നടപ്പിലാക്കി, അത് നല്ല വിജയത്താണ് അദ്ദേഹം പറഞ്ഞു എന്നതിന്റെ പേരിലാണ് ഇപ്പൊ തറാവീഹ് സംഘടിതമായി നമസ്കരിക്കുന്നത്. അതൊരു കാര്യം ചെയ്യാം. എന്നാൽ ഒരു മറുചോദ്യം അങ്ങോട്ടുണ്ട്, സുന്നികളോടല്ല, പിന്നെയോ നദോത്തുകാരോട് മുജാഹിദുകാരും. അതെന്താണെന്നറിയോ? ഇവിടെ പറയുന്നൊരു ഹദീസുണ്ട്. എന്താണത്? അസ്ഹാബി കന്നജൂമി ബി അയ്യിഹിം യത്തദൈത്തും ഹിത്തദൈത്തും എന്ന്. എന്റെ സഖാക്കൾ, സഖാക്കൾ എന്ന് പറഞ്ഞ എന്റെ സഹാബികള് നക്ഷത്രങ്ങളെ പോലെയാണ്. അവരെ നിങ്ങൾ ആരെ ബിംബിച്ചാലും നിങ്ങൾ സന്മാർഗം പ്രാപിച്ചു എന്ന മറ്റൊരു ഹദീസ് പറയാറുള്ളത്, അലൈക്കും ബി സുന്നത്തി വസുന്നത്തി ഖുലഫാഉർ റാശിദീൻ, നിങ്ങൾ സ്വീകരിക്കണം എന്റെ സുന്നത്തും ഖുലഫാഉർ റാശിദീൻ സുന്നത്തും. അത് നിങ്ങൾ അണപ്പല്ലുകൊണ്ട് വളരെ ശക്തമായി തന്നെ കടിച്ചു പിടിക്കണം, എന്നാൽ നിങ്ങൾ വൈവേക്കില്ല. അപ്പൊ സഖാക്കളെ സുന്നത്ത് ആരെ ബിംബിച്ചോ അവർക്ക് സന്മാർഗമുണ്ടായി എന്ന അതീതിൽ നിന്നൊക്കെ ഉത്തിരിഞ്ഞു കിട്ടുന്ന ഒരു അർത്ഥം. അപ്പോ ഒന്നാമത്തെ സഹാബിയായ അബൂബക്കർ സിദ്ദീഖിനെ ബിംബിച്ചാൽ നമസ്കാരം തറാവി നമസ്കരിക്കേണ്ടതില്ല. ഈ സംഘടിതമായ നമസ്കാരം ഒന്നാം ഖലീഫ സിദ്ദീഖുൽ അക്ബറെ ബിംബിച്ചിട്ട് ആരെങ്കിലും നമസ്കരിക്കാതിരിക്കുകയാണെങ്കിലും സന്മാർഗം പ്രാപിച്ചു എന്നാണ് ഇത് പറയുന്നത്. അതിനല്ലേ? അപ്പൊ ഒന്നാം ഖലീഫ ഇനി വേറെ ഹദീസ് കേട്ടോളൂ. അതെന്താ? ഈ കണ്ടു നിരക്കും അബൂബക്കർ സിദ്ദീഖിന്റെ നൂറ്റാണ്ടാണ് അല്ലെങ്കിൽ കാലമാണ് ഏറ്റവും മഹത്തമായ മഹത്തമുള്ള കാലം എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അതെന്താ? ഖൈറുൽ ഖുറൂനി ഖറിനീ ഹുമ്മല്ലദീന യലൂനഹും ഹുമ്മല്ലദീന യലൂനഹും. കണ്ട നൂറ്റാണ്ടുകൾ വെച്ച് ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ് എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞൂന. അപ്പൊ അല്ലാഹു റസൂലിന്റെ നൂറ്റാണ്ടാണ് ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് അല്ലേ? സമ്മതിക്കണ്ടേ? സമ്മതിക്കണം. എന്നാൽ പിന്നെ നബിക്ക് ശേഷമുള്ള നൂറ്റാണ്ടിന് മഹത്തരമായ മഹത്വമുള്ള പുണ്യമുള്ള ശ്രേഷ്ഠമുള്ള ആ കാല നൂറ്റാണ്ട് ആരായിരിക്കണം, ഏതായിരിക്കണം? അത് സിദ്ദീഖിന്റെ കാലമായിരിക്കണ്ടേ? അപ്പൊ അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് തറാവി സംഘടിതമായി നമസ്കരിച്ചില്ലെങ്കിൽ ഹൈറുൽ ഖുറൂനി ഖറിനീതും അല്ലദീനയലൂനഹും ഹുമ്മല്ലദീനയലൂനഹും എന്ന് പറയുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തറാവി ഉപേക്ഷിച്ചാൽ ഉത്തമ നൂറ്റാണ്ടാണ് നിങ്ങളെയും പറ്റിയത്. അതാണ് ഏറ്റവും നല്ല കാലം. അതല്ല, ഇനി ഉമർ ഖത്താബിന്റെ കാലത്ത് പിൻപറ്റിയാണെങ്കിൽ അങ്ങനെയെല്ലാം നിങ്ങൾ സാധാത്ത പിൻപറ്റിയാണെങ്കിൽ അവരോട് ചോദ്യം കൂടിയുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലത്താണ് ജുമാഅത്തിലെ രണ്ടാം പാതി നടപ്പാക്കി നിങ്ങൾ പറയുന്നു. അവ ആവട്ടെ എന്നാൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ സഹാബിയല്ലേ, അല്ല ഖലീഫയല്ലേ, മൂന്നാമത്തെ ഖലീഫയെ അവരും കൂടെ എടുക്കുന്നില്ല. അതെന്തേ ഉപേക്ഷിച്ചത്? അതൊരു ചോദ്യമല്ലേ. മറ്റൊരു ചോദ്യം, ഒരു ചോദ്യം നിങ്ങൾ ചിന്തിക്കൂ, അതെന്താണെന്നറിയോ? നബിയുടെ കാലത്തും അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്തും ഉമർ ഖത്താബിന്റെ രണ്ടു കൊല്ലം ആദ്യ കാലത്ത് രണ്ടു കൊല്ലത്തിലും മൂന്ന് തലാഖ് ചൊല്ലിയാലും ഒറ്റ തലാഖായിട്ട് അംഗീകരിക്കാറുണ്ടായിരുന്നുള്ളൂ എന്ന, ഞാൻ ഇന്നെ മൂന്ന് തലാഖും ചൊല്ലി എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു തലാഖായിട്ടാണ് നബിയുടെ കാലത്ത് അംഗീകരിക്കാറ്. അത് അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്തും അങ്ങനെ തന്നെ. പിന്നെയാ ഉമർ ഖത്താബിന്റെ കാലത്താണ് അത് മൂന്നും ഒറ്റ ഇരിപ്പ് പറഞ്ഞാൽ മൂന്നായിട്ട് അംഗീകരിക്കുന്ന നിയമം. അതൊന്നും എടുക്കുന്നില്ല. അവ രണ്ട് ഉസ്മാൻ അഫ്ഫാന്റെ കാലത്തുണ്ടായിരുന്ന രണ്ടാം പാതി നിങ്ങൾ എടുക്കുന്നില്ല, തലാഖ് നിങ്ങൾ എടുക്കുന്നില്ല. അപ്പൊ അസിയാദി കന്യജൂമിതി ഐക്യം ഇത്തതയിത്തും ഹിത്തതയിത്തും പറഞ്ഞവിടെ പോയി. അലൈക്കും ബി സുന്നതി വ സുന്നതി ഖുലഫായി റാഷിദി എന്ന് പറഞ്ഞവിടെ ഫൈറുൽ ഖുറൂന ഖരിനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും അതെവിടെ? ആ പാത അവിടെ നിന്നും കാണൂല. അതിന്റെ സംഗതി സത്യതല്ലേ? അവ അങ്ങനെയാണ്. എന്നാൽ പിന്നെ അപ്പൊ പറയാന്നിരിക്കും ഞാൻ ഉണ്ടെന്നാ നബി കരുതിയിരുന്നു നബിയുടെ കാലത്ത്. ആ അവിടെ നമുക്ക് വിഷയം അവിടെ തന്നെയാണ്. എന്താണ് ആ വിഷയം? ഇപ്പോ ഈ തറാവി തന്നെ ഞാൻ പറയാം. ആ തറാവി തന്നെ എങ്ങനെയാണെന്നറിയാം? എപ്പോഴും ഇപ്പോ ഷറാവിയുടെ അജീത് എന്താണെന്നറിയാം? ആയിഷയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന അജീതുണ്ട്. അതെന്താ? നബി റമദാനിലും റമദാൻ അല്ലാത്ത കാലത്തും ചിന്തിക്കണം, വളരെ ശാന്തമായി കാര്യം ഗ്രഹിക്കണം. എല്ലാരും പറയുന്ന അജീത അതെന്താ? ആയിഷയോട് തറാവീൻ അള്ളാഹു റസൂലിൽ ആദ്യ നമസ്കാരത്തെ കുറിച്ച് ചോദിച്ചപ്പോ ആയിഷ പറഞ്ഞു, നബി റമദാനിലും അല്ലാത്ത കാലത്തും പതിനൊന്നരക്കാലത്തിനേക്കാൾ കൂട്ടിയിട്ടില്ല. അപ്പോ റമദാനിൽ മാത്രമുള്ള നമസ്കാരമല്ല, നമസ്കാരം റമദാൻ അല്ലാത്ത കാലത്ത് നബി താമസിച്ചിരിക്കുന്നത്. അപ്പോ നന്നായിക്ക് മാത്രം ബാധകല്ല, നന്നായിക്ക് മാത്രം ബാധകല്ല ഞങ്ങളും പറയണം. അപ്പളെ എന്നാ പിന്നെ ഈ സംഘ നമസ്കാരം റമദാനല്ലാത്ത കാലത്ത് പറ്റൂലേ? തറാവിക്കാർ ഈ റമദാൻ അല്ലാത്ത കാലത്ത് ഇങ്ങനെ 23ഓ 20ഓ അല്ലെങ്കിൽ 11ഓ അല്ലെങ്കിൽ 13ഓ അല്ലെങ്കിൽ 18ഓ അല്ലെങ്കിൽ 16ഓ അല്ലെങ്കിൽ 36ഓ 41ഓ കഴിച്ചൂടെ? അതെ, റമദാനിൽ മാത്രം കൊടുക്കി. റമദാനിലും റമദാൻ അല്ലാത്ത
ിൽ പാടിയ ദീനിസ്ലാം